അവരുടെ വിളി ഫോളോ ചെയ്യേണ്ടതാണ്, അവനെ അനുഗമിക്കേണ്ടതാണ്. കർത്താവിനെ അനുഗമിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരായ നാം മറ്റൊന്നിനാലും മറ്റൊന്നിനെയും അനുതാപനം ചെയ്യാതെ നിരന്തരം കർത്താവിനെ മാത്രം വളരെ കണ്ണുകളടച്ച് മുന്നോട്ട്, ഒരുപക്ഷെ അടുത്ത ചൂടിന് വ്യക്തതയില്ലാതിരിക്കുമ്പോഴും പൂർണ്ണമായിട്ടും നമുക്ക് അനുഗമിക്കാൻ കഴിയുന്ന ഒരു നല്ല കർത്താവാണ് യേശു. അവൻ ജനത്തെ നോക്കി പറഞ്ഞു, ഫോളോ മീ. മറ്റൊന്നും അറിയാതെ തന്നെ, മറ്റൊന്നും ആഴമായി മനസ്സിലാക്കാതെ തന്നെ ഈ മനുഷ്യന്റെ കൂടെ ആർക്കും കണ്ണുമടച്ചിറങ്ങാൻ കഴിയും. ശുങ്കസ്ഥലത്തിരുന്ന ശുങ്കം പിരിക്കുന്ന ലേവി അവന്റെ ഒരു ദർശനത്തിൽ അവന്റെ കടയടച്ചു, അവന്റെ ഡ്രോ അവൻ പൂട്ടി, അവന്റെ കൈകൾ കുടഞ്ഞു. അവൻ അന്നു മുതൽ യേശുവിനെ അനുഗമിച്ചു. കഥ പറഞ്ഞു, ഈ വാതിൽ വളരെ ഇടുക്കമുള്ളതാണ്, ഈ വഴി വളരെ ഞെരുക്കമുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ വിളി ഞെരുക്കത്തിന്റെ ഒരു ഭാഗത്തിലൂടെയുള്ള നടപ്പാണ്. പക്ഷേ അവിടെയും കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതിനായ സ്തോത്രം. നിന്നെ ഞാൻ സ്നേഹിക്കും, നിന്നെ ഞാൻ സ്നേഹിക്കും, നിന്നെ ഞാൻ സ്നേഹിക്കും, ഞാൻ പിന്തിരിയില്ല നിൻ സന്നിധി. പാതയിൽ ഞാൻ നടക്കുമ്പോ എന്തു ക്ലേശമാകിലും ഞാൻ പിന്തിരിയില്ല നിൻ സന്നിധിയിൽ കുമ്പിടുമ്പോ, നിൻ പാതയിൽ ഞാൻ നടക്കുമ്പോ എന്തു ക്ലേശമാകിലും ഞാൻ പിന്തിരിയില്ല.
കർത്താവേ, ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഇടുക്കത്തിന്റെ ഞെരുക്കത്തിന്റെ പാതയിലേക്ക് വിളിക്കപ്പെട്ട ഞങ്ങൾക്ക് പുറത്ത് അത് ഇടുക്കമായിരിക്കുമ്പോഴും ഉള്ളിൽ അതൊരു രാജവീതിയായിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഈ ഇടുക്കം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉള്ളിലല്ല എന്നതോർത്ത് ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്ന കർത്താവ്. ഓരോ പ്രാവശ്യവും ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ഇടുക്കത്തിന്റെ വാതിലിലൂടെ കടന്നു പോകുമ്പോഴും അകത്ത് ഞങ്ങളുടെ ഉള്ളിൽ തന്നെ വിശാലതയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ ഉള്ളിലെ മനുഷ്യൻ നടക്കുന്നത് ആ മഹാരാജവീതിയിലാണ്, സ്വാതന്ത്ര്യത്തിന്റെ രാജവീതിയിലാണ്. ഹാലേലുയ്യ! സമാധാനത്തിന്റെയും, ഓ പ്രൈസ് ദ ലോർഡ്, വീണ്ടെടുപ്പിന്റെയും വിജയത്തിന്റെയും ആനന്ദത്തിന്റെയും ആരാധനയുടെയും വഴിയിലൂടെയാണ് കർത്താവ് ഞങ്ങളുടെ ഉള്ളം നടക്കുന്നത്. ഹാലേലുയ്യ! അങ്ങനെ ഞങ്ങൾ പുറത്ത് നിരക്കമുള്ളവരാണെങ്കിലും അകത്ത് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ വലിയ വിശാലതയ്ക്കായി ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു. ഹാലേലുയ്യ! അത് ഞങ്ങളുടെ ഉള്ളിൽ വന്ന ക്രിസ്തുവാകുന്ന നിക്ഷേപം കൊണ്ട് ഞങ്ങൾ അകത്ത് തുറക്കപ്പെട്ടവരായിരിക്കുന്നതിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു കർത്താവേ. ഹാലേലുയ്യ! ഞങ്ങൾക്ക് ഈ പാട്ട് ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വഴികളിലും പാടുവാൻ അവിടുത്തെ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവിനെ വളരെയധികം സ്തോത്രമുണ്ട്. വീണ്ടും നിങ്ങളോടൊപ്പം ആയിരിക്കാൻ എവിടെയാക്കിയതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു പ്രസംഗം, ഒരു മെസ്സേജ് അല്ല, എനിക്കൊരു മിഷൻ പ്രസന്റേഷനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പകരം നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ യാത്ര ചെയ്ത സമയങ്ങളിൽ, സ്ഥലങ്ങളിൽ, കഴിഞ്ഞ ഇതുവരെയുള്ള എന്റെ യാത്രകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് കർത്താവിനെ ചലഞ്ച് ചെയ്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ സമയം ഞാൻ ആ ഒരു മിഷൻ ചലഞ്ചിനായിട്ടും മിഷൻ പ്രസന്റേഷനായിട്ടുമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എന്റെ സമയം ചെലവിടാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരാഴ്ച കാൺപൂരിലുണ്ടായിരുന്നു. ഇറ്റ് വാസ് എ വെരി ബ്ലെസ്ഡ് ടൈം. നമുക്ക്
അറിയാവുന്നതുപോലെ കൺപൂരിൽ ഏകദേശം 40 പേരോളം കർത്താവിനെ ആരാധിക്കുവാനായി ഒരുമിച്ച് വരുന്നുണ്ട്.
തൊട്ടടുത്തുള്ള മറ്റ് സഭകളേക്കാൾ വളരെയധികം ദൈവവചന പഠനത്തിലും ആത്മീയത്തിലും മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ഇവിടുത്തെ.
വെരി പൂവർ പീപ്പിൾ, വളരെ സാധാരണക്കാരായ ആൾക്കാരും പകുതിയിൽ കൂടുതൽ ആൾക്കാർ എഴുത്തും വായന അറിയാത്ത ആൾക്കാരുമാണ്. എങ്കിലും 5 ദിവസത്തെ ബൈബിൾ സ്റ്റഡി ഏകദേശം 30 പേരോളം എല്ലാ ദിവസവും 5-6 കിലോമീറ്ററോളം നടന്ന് വെയിലത്ത് കൊച്ചുങ്ങളെയൊക്കെ എടുത്ത് ഒരു ദൈവജനം കേൾക്കാൻ വന്നു. എല്ലാ ദിവസത്തെയും മീറ്റിംഗിൽ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. പലരും കർത്താവിന്റെ വചനം വളരെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. ഒരു വില്ലേജിലൊന്നും പോയി എടുക്കാൻ പറ്റിയ കാര്യമൊന്നുമല്ല അവിടെ പഠിപ്പിച്ചത്, വെളിപാട് പുസ്തകമാണ്. പക്ഷെ വെളിപാട് പുസ്തകം അവിടെ കലശവും ഒന്നുമല്ല അവിടെ പഠിപ്പിച്ചത്. കർത്താവിന്റെ വരവും അതിനോടുള്ള ബന്ധത്തിൽ സഭയ്ക്കുണ്ടായിരിക്കേണ്ട ഒരു ജാഗ്രതയെക്കുറിച്ചും ഒരു ഒരുക്കത്തെക്കുറിച്ചുമാണ് അവിടെ പറഞ്ഞത്. ദൈവവചനത്തെ അനുഗ്രഹിക്കുന്നു. ഓർക്കുമ്പോൾ നിങ്ങൾ ആ കൂട്ടായ്മയോടത്ത് പ്രാർത്ഥിക്കുക. ഒത്തിരി സ്ട്രഗിൾസ് കൂടെ ഉണ്ട് അവിടെ. ഒരു സ്ട്രഗിൾ, സ്ത്രീകളാണ് കൂടുതലും രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വരുന്നത്. ഭർത്താക്കന്മാർ പലരും വിശ്വാസത്തിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് സ്ത്രീകൾക്ക് വളരെയധികം പ്രതിസന്ധി വീടുകളിൽ നിന്ന് നേരിടുന്നുണ്ട്. 6 മാസം മുമ്പ് സ്നാനപ്പെട്ട ഒരു സഹോദരി, അവരുടെ മകളും ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വരുന്നു. മകൾക്ക് ഹിന്ദു മാർഗത്തിൽ നിന്ന് ഒരു കല്യാണാലോചന വന്നപ്പോൾ വിശ്വാസത്തിൽ വരാത്ത ഭർത്താവ് വളരെ പീഡനം അഴിച്ചുവിട്ടു, അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പക്ഷെ എനിക്ക് വളരെ സന്തോഷം തോന്നിയത്, 6 മാസം കൊണ്ട് കേട്ട തിരുവചനങ്ങളിൽ അവർ വളരെ ഉറച്ചു നിൽക്കുന്നു. അവർ പറഞ്ഞു, യേശുവിനെ വിട്ട് ഒരു പരിപാടിക്ക് ഞങ്ങളില്ല, ഞങ്ങൾക്ക് യേശുവിനെ വിട്ട് മകൾക്കൊരു നല്ല കല്യാണം വേണ്ട. അങ്ങനെ നല്ല ഒരു ഹിന്ദു മാർഗത്തിൽ നിന്ന് വന്ന ആലോചന അമ്മയും മകളും യേശുവിനോടുള്ള സ്നേഹത്തെ അവർ തിരസ്കരിച്ചു. എനിക്കത് വളരെ സന്തോഷം തോന്നി. ചുരുങ്ങിയ കാലം കൊണ്ട് കർത്താവിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ജൻ. റീസെന്റ്ലി ഒരു ഗ്രാമത്തിൽ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട 2 പെൺകുട്ടികൾ, നമുക്ക് മാർത്താ മറിയാവുന്നൊക്കെ പറയാവുന്ന നിലയിലുള്ള 2 പെൺകുട്ടികൾ, അവരുടെ അപ്പൻ, അങ്ങനെ ഇവർ 3 പേരും ഒരു ഗ്രാമത്തിൽ താമസിക്കുന്നു. അപ്പൻ എഴുത്ത് വായിക്കാനറിയില്ല, സംസാരിക്കാൻ ശേഷിയില്ല, കേൾപ്പാനും ശേഷിയില്ല. 2 പെണ്ണുങ്ങൾ, 2 പേരും ഡീമൺ പൊസസ്ഡ് ആയ പെൺകുട്ടികളാണ്. അവർക്ക് ഭൂമിയിൽ വേറെ ആരുമില്ല. അവരുടെ ബ്രദേർ സിസ്റ്റേഴ്സ് എല്ലാം അവരെ വിട്ടുപോയി. അമ്മ മരിച്ചതോടുകൂടി അവരൊരു ചെറിയ ചോപ്പടി, കറണ്ട് ഇല്ലാത്ത, വെയിറ്റ് വാഷ് ചെയ്തിട്ടില്ലാത്ത, വളരെ വിചിത്ര വികൃതമായ ഒരു ഒരു കൊച്ചു കുടിലിൽ അവർ താമസിക്കുമ്പോൾ സുവിശേഷം, നമ്മുടെ സഹോദരൻ സുവിശേഷം പറഞ്ഞ് അവർ രണ്ടുപേരും രോഗികളായിരുന്നു. ആ പെൺകുട്ടികൾ 2 പേരും നിരന്തര രോഗികളായിരുന്നു. എന്നും ഭൂതത്തിന്റെ ആക്രമണത്താൽ രാത്രിയിലൊക്കെ അറ്റാക്ക് ചെയ്യപ്പെട്ടവർ ഒറ്റയ്ക്ക് നിലത്ത് കിടന്ന് പൈശാചിക ബാധയാൽ അവർ വേദനിക്കപ്പെട്ട വളരെ നാളുകളുണ്ടായിരുന്നു. ആഹാരം കഴിക്കാൻ പോലും വളരെ ബുദ്ധിമുട്ട്, കറണ്ട് ഇല്ലാതെ. കാൺപൂർ പോലുള്ള ഒരു പട്ടണത്തിൽ കറണ്ട് ഇല്ലാതെ ജീവിക്കുക. സുവിശേഷം കടന്നു എന്നും ദൈവം അവരുടെ ഭൂതത്തെ പുറത്താക്കി. ദൈവം അവരെ 2 പേരെ സൗഖ്യമാക്കി. അവരെ അവരുടെ വീട്ടിൽ ഇപ്പോൾ നിങ്ങൾ പോണം, വീട് വൈറ്റ് വാഷ് ചെയ്തു. കയറുമ്പോൾ തന്നെ വളരെ വലിയൊരു ഐശ്വര്യമാണ്. സംസാരിക്കാനും കേൾക്കാനും മേലാത്ത അവരുടെ പിതാവ് ജെയ്മസി ഒക്കെ പറയാൻ തുടങ്ങി. ഇപ്പോൾ ജെയ്മസി എന്ന് ഉറക്കെ പറഞ്ഞാൽ കേൾക്കാനുള്ള അവസ്ഥയിലെത്തി. വർഷങ്ങളോളം കറണ്ട് ഇല്ലാത്ത വീട്ടിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവരുടെ വീട്ടിൽ ഒരു സുവിശേഷം നടത്തി. ആ ഗ്രാമത്തിലുള്ള ആൾക്കാരെല്ലാം കൂടി, കാരണം അതുപോലെ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന പെൺകുട്ടികളെ, എല്ലാ മനുഷ്യനും തള്ളിക്കളഞ്ഞ ആ പെൺകുട്ടികളെ കർത്താവ് ഇങ്ങനെ കയ്യിലെടുത്ത് അവന്റെ വീണ്ടെടുപ്പിന്റെ മുഴുവനും അവരെ അണിയിച്ചപ്പോൾ ഗ്രാമവാസികൾക്ക് മുഴുവനും ഒരു വലിയ ചലഞ്ചാണ്. അതുകൊണ്ട് അവരുടെ വീട്ടിൽ നടന്ന സുവിശേഷ യോഗത്തിന് ഗ്രാമത്തിലുള്ള ആൾക്കാരെല്ലാം വന്നു, എല്ലാം വന്നു. എനിക്ക് സന്തോഷം തോന്നിയത്, ചുരുങ്ങിയ കാലം കൊണ്ട് പ്രിയ ദൈവത്തിന്റെ മക്കൾ കർത്താവിന്റെ വചനം പെട്ടെന്ന് പിക്ക് ചെയ്യുന്നതിന് എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പം ഈ വരാൻ ആഗ്രഹിച്ച ആൾക്കാരോട് പറഞ്ഞു, വെറുതെ സൗഖ്യത്തിനായിട്ട് വരണ്ട, വരാനാണെങ്കിൽ രക്ഷിക്കപ്പെടാനായിട്ട് വന്നാൽ മതി. ഇവിടെ പലർക്കും പറയാൻ ധൈര്യമില്ലാത്ത കാര്യം അവരവിടെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയേ. നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാ, പക്ഷേ അവർ പറയുക, സിർഫ് ചങ്കായിപ്പാനേക്കരി തന്നെയാണ്, ഉദാർപ്പാനേക്കരിയാണ്. ഹല്ലേലൂയ. എനിക്കൊരു അത്ഭുതം അവിടെ ഉണ്ടായത്, ഞങ്ങൾ അന്ന് നടന്ന സുവിശേഷ യോഗത്തിൽ വർഷങ്ങളോളം മാറിയിരുന്ന അവരുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഫാമിലി, ഇതെന്താ സംഭവം, ഇതെന്താ ജാതു, എന്താ മന്ത്രം, എന്താ അത്ഭുതം, ഈ കുപ്പത്തൊട്ടിയിൽ കിടക്കുന്ന 2 പെണ്ണുങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ പൊങ്ങി വന്നത്, അവരുടെ അപ്പൻ എങ്ങനെയാണ് സംസാരശേഷിയുള്ളവനായത്, അത് കാണാൻ വർഷങ്ങളോളം മാറിയിരുന്ന അവരുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഫാമിലിയൊക്കെ അന്ന് അവിടെ വന്നു. അവർക്കെല്ലാം നല്ല കാനൊക്കെ കിലായിച്ച ശേഷം അവരെല്ലാം സുവിശേഷം പറഞ്ഞ് കേൾപ്പിച്ചിട്ടാണ് ഞങ്ങൾ വിട്ടത്. അയൽവാസികൾ പലരും വന്ന്, അവർ പലരും വിറ്റ്നസ് ആണ് ഇവരുടെ ജീവിതത്തിൽ നടന്ന ഉയർപ്പിൽ. എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാര്യം, വർഷങ്ങളോളം കറണ്ട് ഇല്ലാത്ത വീട്ടിൽ, അയൽവക്കത്തെ വീട്ടിൽ നിന്ന് ഒരു സ്ത്രീ അന്ന് മീറ്റിങ്ങിന് വേണ്ടി മാത്രം ഒരു കറണ്ട്, ഒരു ബൾബ് അവർക്ക് ഇട്ടുകൊടുത്തു. പക്ഷെ പിറ്റേ ദിവസം ആ സ്ത്രീയോട് അത് ഊരിക്കോളാൻ പറഞ്ഞപ്പോൾ അവർ പറയും ഞാൻ ഊരുന്നില്ല, അതവിടെ കിടന്നോട്ട്. അങ്ങനെ കഴിഞ്ഞ ഒരു മാസമായിട്ട് അവർക്ക് അവിടെ കറണ്ടുണ്ട്, പെട്ടമുണ്ട്, വെളിച്ചമുണ്ട്. അതുകൊണ്ട് അവർക്കുണ്ടായ ഒരു വലിയ നേട്ടമായിട്ട് അവർ പറഞ്ഞത് ഇപ്പൊ രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് ബൈബിള് വായിക്കാൻ കഴിയും, ഉറക്കം വേണം. സോ കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവമക്കൾ കൊച്ചു കൊച്ചു സ്ഥലങ്ങളിൽ ഉള്ളത് ഓർത്ത ദൈവത്തിന് സ്തോത്രം, ഗ്രാമങ്ങളിലുള്ളതിനായിട്ട് സ്തോത്രം. ഈ കഴിഞ്ഞ ഇടയ്ക്ക് നടന്ന ഖർവാപ്പസിയിൽ ഞാൻ അറിയാത്ത ഒത്തിരി കാര്യങ്ങൾ നോർത്തിൽ നടന്നു. ആ സമയത്ത് ഞാനവിടെ ഇല്ലായിരുന്നു, എനിക്ക് അത്ര കാര്യങ്ങൾ ക്ലിയർ അല്ല. നമ്മുടെ നോർത്തിലുള്ള ഒത്തിരി മിഷൻ ഫീൽഡുകൾ ഒത്തിരി വാഹനങ്ങൾ കത്തിച്ചു ആ ഒരു 1 വീക്കിൽ. അതായത് ഏറ്റവും വളരെ അത് ആ കൾബിനേഷനിൽ നിന്ന സമയം, കാൺപൂരിനടുത്ത് ഫത്തേപൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലുള്ള ഒരു മിഷൻ ഫീൽഡിലുള്ള ആ അവരുടെ വാഹനങ്ങൾ കത്തിച്ചു, അവരുടെ സ്ഥാപനങ്ങൾ അടിച്ചു തകർത്തു, പല ദൈവദാസന്മാരെ വളരെ ക്രൂരമായിട്ട് മർദ്ദിച്ചു. പക്ഷെ അതിനൊക്കെ നടുവിൽ കർവാപ്പസിയുടെ സമയത്ത് റിയൽ ജെന്യൂൻ ആയിരിക്കുന്ന സഭയ്ക്ക് അറ്റാക്ക് ഉണ്ടായില്ലെന്നാണ് എന്റെ ഒരു വിശ്വാസമായിരുന്നത്. ഈ ചെറുത അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കേട്ട് വന്നവരെയൊക്കെ, പക്ഷെ റിയലായിട്ട് നിന്ന സഭകൾക്ക് അറ്റാക്കുണ്ടായി. അത്ഭുതകരമായ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ പണ്ട് വർക്ക് ചെയ്ത സ്ഥലങ്ങളാണ് ലഖിംപൂർ, കീരി, പിലിപ്പിത്ത്, ഇതൊക്കെ യു പിയുടെ ഈസ്റ്റേൺ സൈഡാണ്, നേപ്പാളിന്റെ ബോർഡർ ഭാഗങ്ങളാണ്, വളരെ കുഗ്രാമങ്ങളാണ്. വർഷങ്ങൾ നമ്മുടെ പല മിഷണറിമാരും ഒക്കെ വർക്ക് ചെയ്ത് കാര്യമായ ഫലമില്ലാത്ത സ്ഥലങ്ങളാണ്. ഇപ്പോൾ അവിടെ 500 ഒക്കെ ആയിട്ട് ജനങ്ങൾ കൂട്ടം കൂട്ടമായിട്ടാണ് ദൈവജനം കേൾക്കാൻ വരുന്നത്. അപ്പം അവിടെയുള്ള 1-2 മിഷൻ ഫീൽഡുകൾ ഞങ്ങൾ സന്ദർശിച്ച് അവിടെയുള്ള ദൈവദാസന്മാരോട് സംസാരിച്ച്, ദൈവദാസന്മാരൊന്നുമല്ല അവര്, അവർ കഴിഞ്ഞിടയ്ക്ക് വിശ്വാസി വന്ന ദൈവമക്കളാണ്, അവരാ ഈ വലിയ മാസ് കൺവെൻഷൻ നടത്തുന്നത്. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കൊച്ചു കൊച്ചു മീറ്റിംഗ് നടത്താൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോയി. കാരണം അത് ചെറിയ മീറ്റിംഗ് ആയിട്ട് നിൽക്കുന്നില്ല, ജനം വരിക 100, 200, 300 ചെറിയ പുഴവക്കത്തും വയലുകളിലും റോഡിന് തീരത്ത് ഇച്ചിരി ഓപ്പൺ ആയിരിക്കുന്ന സ്ഥലത്തും ജനങ്ങൾ തടിച്ചു കൂടിയിട്ട് 500, 1000 ഒരുമിച്ച് കൂടി ജനങ്ങൾ വന്നിട്ട് ഈ ഈ ചെറിയ സഹോദരന്മാർ, അതായത് സാധാരണക്കാരായ വിശ്വാസികളായ സഹോദരന്മാരിലൂടെ അത്ഭുതം, രോഗസൗഖ്യം, ഭൂതങ്ങളിൽ നിന്ന് ഒരു സമയത്ത് തന്നെ നിൽക്കുന്നത്, ഇപ്പോൾ 100 പേരാണ് ഒരുമിച്ച് നിലത്ത് വീണിട്ട് ഭൂതാത്മാവിൽ നിന്നും വിടുതലോടെ എഴുന്നേൽക്കുന്നത്. അവിടെ ഒരു ചർച്ചയായിട്ടൊന്നും രൂപീകരിക്കപ്പെട്ടിട്ടില്ല. ഈ മൂവ്മെന്റ് ഗോയിങ് ഓൺ ആണ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മൂവ്മെന്റ്. അപ്പൊ അവിടെയുള്ള ആ സഹോദരന്മാർ പറയുക, ഇവരെ ഒന്ന് നിർത്താനാണ് ഇപ്പൊ പാടുണ്ടെന്ന്. കാരണം ഒരു ചെറിയ മീറ്റിംഗ് ആയിട്ട് ഇത് കൊണ്ടുപോയില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം പോകാം, പക്ഷെ ഒരു വീട്ടിൽ മീറ്റിംഗ് വെച്ചാൽ അത് 100, 200 അങ്ങ് മാറുക, ജനങ്ങളിങ്ങനെ ഒരുമിച്ച് വരിക. യെസ്, പ്രിയുള്ളവരെ, കർത്താവ് പ്രവർത്തിക്കുന്നു. ഇറ്റ്സ് എ ഗുഡ് ന്യൂസ്. നമുക്കൊരു ഉത്സാഹമാണ്. നമ്മുടെ ഇന്ത്യയിൽ കർത്താവ് ഉണർവായിക്കുന്നു. യേസ്, ആ ഉണർവ് കഴിഞ്ഞ 10 വർഷമായിട്ട് കാര്യമായ രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഓൾ ദീസ് ട്രയൽസ്, ഈ ഗർഭാപസിയൊക്കെ അവിടെ നടക്കുമ്പോഴും നമുക്ക് കർത്താവിൽ പ്രത്യാശിക്കാം. ദൈവം തന്നെ സഭയെ പണിതുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ഗ്രൂപ്പിനെതിരെ അറ്റാക്ക് ഉണ്ടായി ഗർഭാപസിയിൽ. ഈ ഗായികനെ പോലീസ് അറ്റാക്ക് ചെയ്തു. പോലീസ് വന്ന് കുറെ എണ്ണത്തെ കൈ പിടിക്കാവുന്നിടത്തോളം ആൾക്കാരെ പിടിച്ചുകൊണ്ട് ജയിലിൽ കൊണ്ടിട്ടു. ഇത് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന സാധാരണമായ നമ്മുടെ സഹോദരന്മാരെയും ജയിലിൽ കൊണ്ടിട്ടു. അവർക്ക് അത്യാവശ്യം നന്നായിട്ട് കാത്തിച്ചാർക്കൊക്കെ കിട്ടി. പക്ഷെ ഒരു അത്ഭുതകരമായ കാര്യം അവിടെയുള്ള ദേവദാസൻ പറഞ്ഞത്, കൊണ്ടുപോയ SI സബ് ഇൻസ്പെക്ടർക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഇവരെ ഇല്ലാതെ സ്റ്റേഷനിൽ കൊണ്ട് അകത്തിട്ട ശേഷം പുള്ളിക്ക് നിർത്താത്ത തലവേദന, അസഹ്യമായ തലവേദന, നിൽക്കാനും വേണം, ഇരിക്കാനും വേണം. അദ്ദേഹം കൈയൊക്കെ ഇങ്ങനെ നെറ്റിയെ വെച്ച് കിഴോട്ട് മുറിഞ്ഞിരുന്നപ്പോൾ ഒരു ദേവദാസൻ ചോദിച്ചു, എന്താ പറ്റി സാറേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്നാ നേരത്തിൽ നിന്നെയൊക്കെ കൈകൊണ്ട് തൊട്ടാൽ പിന്നെ ഭയങ്കര തലവേദന. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറ് സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം. ആ സഹോദരൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. സ്പോട്ടിൽ, ഓൺ ദ സ്പോട്ടിൽ സബ് ഇൻസ്പെക്ടറുടെ തലവേദന മാറി. അപ്പൊ സബ് ഇൻസ്പെക്ടർ പറഞ്ഞത് ഇങ്ങനെയാണെന്നാ പറഞ്ഞത്, ഞാൻ ഈ പോലീസ് സ്റ്റേഷനിൽ ചാർജ് ഉള്ളിടത്തോളം കാലം ഇവന്മാരെ ആരും ഒരൊട്ട മനുഷ്യൻ തൊട്ടുപോയേക്കോ. ഹല്ലേലൂയ. ഇത് ഞാൻ വായിച്ചതല്ല, കേട്ടതല്ല, അവിടെ പ്രവർത്തിക്കുന്ന സഹോദരന്മാരിൽ നിന്ന് നേരിട്ട് കേട്ടതാണ്. പ്രൈസ് ദ ലോർഡ്. ദൈവം പ്രവർത്തിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് നമുക്ക് ഗർഭാപസിയാണ്. അതുകൊണ്ട് കുറച്ചു നേരത്തേക്ക് നമുക്കൊന്ന് സ്വിച്ച് ഓഫ് ചെയ്തില്ല എന്ന് വിചാരിച്ച് ആരും സ്വിച്ച് ഓഫ് ചെയ്യണ്ട. ദൈവം പ്രവർത്തിക്കുമ്പോൾ കൂടെ നിന്നാൽ കർത്താവ് നിങ്ങളെ കൊണ്ടുപോകും. പ്രീസറോ, ഇപ്പോൾ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ നിങ്ങൾ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഭവനസന്ദർശനം നടത്തുന്ന നിങ്ങൾ ഭവനസന്ദർശനം നടത്തുകൊണ്ടിരിക്കുക. അവിടെയും ഇവിടെയുമുള്ള പ്രശ്നങ്ങൾ കണ്ട് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യേണ്ട. കർത്താവിന്റെ നടുവിൽ തന്റെ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. ഈ നല്ല വിശേഷങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് സുവിശേഷം ഇതുവരെ സുവിശേഷം കടന്നു ചെന്നിട്ടുണ്ട്, എങ്കിലും
ഇതുവരെ ഒരു വ്യക്തി പോലും രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ഏക ജില്ല ഹിമാചൽ പ്രദേശിലെ ലാഹോൾ സ്പിറ്റി എന്ന് പറയുന്ന ജില്ലയാണ്. ഞാൻ അവിടെ വരെ പോയി, എനിക്ക് അതിന്റെ അകത്ത് കടക്കാൻ കഴിഞ്ഞില്ല. കാരണം 25 അടി 30 അടി ഉയരം വരെ മഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ് ഹിമാചൽ പ്രദേശിലെ ലാഹോൾ സ്പിറ്റി. സോ ഐ വാണ്ട് ടു ഇൻട്രൊഡ്യൂസ്, എനിക്ക് ആ സ്ഥലം നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നിങ്ങളുടെ പ്രാർത്ഥന ആ കാര്യത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. നമ്മുടെ ഭാരതത്തിൽ സുവിശേഷം എത്താത്ത സ്ഥലങ്ങളൊക്കെ വളരെ വിരളമാണ്, എല്ലായിടത്തും എത്തുന്നുണ്ട്. എന്നാൽ ഒരു ജില്ലയിൽ ഏകദേശം 180 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഒരു ജില്ലയിൽ ഇതുവരെ ഒരു മനുഷ്യൻ പോലും രക്ഷിക്കപ്പെട്ടിരുന്നു. ലാഹോൾ സ്പിറ്റി, ലാഹോൾ സ്പിറ്റി എന്ന് പറയുന്നത് ഈസ്റ്റ് ടുവേഡ്സ് ടിബറ്റ്, ഹിമാചലിന്റെ ഏറ്റവും അങ്ങേയറ്റ സൈഡാണ്. ലെഫ്റ്റ് സൈഡിൽ കാശ്മീർ, വലത്ത് സൈഡിൽ ചൈന, ടിബറ്റ് ആണ്. വേണമെങ്കിൽ ഒന്ന് രണ്ട് ലാഹോൾ സ്പിറ്റിയെ കുറിച്ച് ഞാൻ പറയുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഒന്ന് രണ്ട് സ്ലൈഡ് കാണാം. മാറ്റരുത്. ലാഹോൾ സ്പിറ്റി എന്ന് പറയുന്നത് 15,000 അടി ഉയരത്തിൽ മൂളി കിടക്കുന്ന സ്ഥലമാണ്. ഇറ്റ് ഈസ് ഫുള്ളി ഐസൊലേറ്റഡ് ഡിസ്ട്രിക്റ്റ്, വളരെ ഐസൊലേറ്റഡ് ആയിരിക്കുന്ന ഒരു ജില്ലയാണ്. കവേഡ് വിത്ത് സ്നോ, 9 മാസം മഞ്ഞിനടിയിൽ കിടക്കുന്ന ഇന്ത്യയിലെ ഏക ജില്ല എന്ന് വേണമെങ്കിൽ പറയാം, അതാണ് ലാഹോൾ സ്പിറ്റി. ഇതിന്റെ അകത്ത്, ഈ മഞ്ഞിനകത്ത് 34,000 ജനങ്ങൾ താമസിക്കുന്നുണ്ട് ലാഹോൾ സ്പിറ്റിയിൽ. പക്ഷെ ലാഹോൾ സ്പിറ്റിയിൽ ഇന്ന് വരെ ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഒന്ന് രണ്ട് പടങ്ങൾ നമുക്ക് പെട്ടെന്ന് കാണാം. ഇത് ലാഹോൾ സ്പിറ്റിയിലുള്ള ഒരു സാധാരണ മനുഷ്യനാണ്, മഞ്ഞുമല കയറി തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇതാണ് ലാഹോൾ സ്പിറ്റി. സ്പിറ്റിയിലെ ഒരു ഗ്രാമമാണ് ഇത്, സ്പിറ്റിയിലെ ഒരു ഗ്രാമമാണ്. ഇപ്പോൾ ഇത് ഞാനിവിടെ പോയിട്ടില്ല, എനിക്ക് പോകാവുന്ന ദൂരം വരെ ഞാൻ പോയി. പിന്നീട് അങ്ങോട്ട് ഹെവി സ്നോ കിടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. സ്പിറ്റിയിൽ ലാമാകൾ താമസിക്കുന്ന പ്രത്യേക ഗ്രാമമാണ്. ഇവിടെ ഒരു മലയാളി സഹോദരൻ കർത്താവിന്റെ വേല ചെയ്യുന്നുണ്ട്. ഒരു മനുഷ്യൻ പോലും ഇന്ന് വരെ സുരക്ഷിടത്തോടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത് സ്പിറ്റി, അതായത് ലാഹോൾ ആൻഡ് സ്പിറ്റി എന്ന് പറയുന്നത് 150 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ആയിരക്കണക്കിന് മല കൊണ്ട് നിറയപ്പെട്ടിട്ടുള്ള മഞ്ഞു മൂടി കിടക്കുന്ന ഒരു ജില്ല. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇത് കംപ്ലീറ്റ്ലി അറസ്റ്റഡാണ്. കാരണം നവംബർ മാസം റോഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് തുറക്കുന്നത് ജൂൺ മാസം. നമുക്ക് ഇതിന്റെ അകത്തോട്ട് പോകാൻ പറ്റത്തില്ല. നിങ്ങൾ ഡിസൈഡ് ചെയ്താണ് നവംബർ മാസത്തിൽ നിങ്ങൾക്ക് ഇതിനപ്പുറത്ത് കിടക്കണോ അതോ ഇതിനകത്ത് കിടക്കണോ. അകത്ത് കിടന്നാൽ ഇനി അടുത്ത ജൂൺ വരെ നിങ്ങൾ ഈ മഞ്ഞിന്റെ അടിയിലായി. അത് ഏകദേശം 800 കിലോമീറ്ററോളം പരപ്പിൽ ഭയങ്കര ഉയരത്തിൽ മഞ്ഞ് കിടക്കുകയാണ് ഈ സ്ഥലം, ലാഹോൾ സ്പിറ്റി. ഇതാണ് ലാഹോൾ സ്പിറ്റിയിലെ ഒരു ഗ്രാമം. ഇത് അത്ര ഹെവി മഞ്ഞുള്ള സമയമല്ല ഇവിടെ. ഇത് സ്പിറ്റിയിലെ ഒരു ബുദ്ധിസ്റ്റ് ഗ്രാമമാണ്. ഇവിടെ ലാമകൾ മാത്രമേ താമസിക്കുന്നുള്ളൂ. ഇത് സ്പിറ്റി ലാഹോളിലെ ഒരു ഗ്രാമം. ഇതവിടേക്ക് ഉള്ള പാത ജൂൺ മാസത്തിൽ തുറക്കുമ്പോൾ പ്രത്യേക വാഹനം വന്ന് മഞ്ഞ് അടിച്ചു മാറ്റുന്ന ഒരു പ്രത്യേക വാഹനമാണ്. ഈ മലയുടെ ചെരുവുകളിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാമവാസികൾ താമസിക്കുന്നത്. ഓക്കെ, ഇത് സ്പിറ്റിയിലേക്ക് പോകുന്ന ഒരു ടീമാണ്. ഇത് അവരുടെ ഒരു മൊണാസ്ട്രിയാണ്, ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി. അവരെ ബുദ്ധിസ്റ്റാണ്. 99.9% പോപ്പുലേഷൻ ബുദ്ധിസ്റ്റുകളാണ്. ഇത് ലാഹോളിലെ മറ്റൊരു ഗ്രാമമാണ്. നിങ്ങൾക്ക് ലാഹോൾ സ്പിറ്റിയിലേക്ക് പോകണമെങ്കിൽ ഈ വഴിയിലൂടെ പോകാൻ. നിങ്ങൾ ആ കാണുന്നൊന്നും ഐസ്ക്രീം അല്ല, അത് ശക്തമായി മഞ്ഞ് നിറഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളാണ്. അത് വെട്ടിപ്പൊളിച്ച് ആണ് വണ്ടികൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം മഞ്ഞിന് കീഴിലാണ്, ഈ വീടുകളെല്ലാം മഞ്ഞിനടിയിലാണ്. ആൾക്കാര് പ്രാണരക്ഷാർത്ഥം 700 കിലോമീറ്റർ മഞ്ഞിലൂടെ നടന്ന് പുറത്തു വന്നെങ്കിൽ മാത്രമേ അവർക്ക് ഇപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അല്ലെങ്കിൽ അടുത്ത ജൂൺ മാസം വരെ അവരെ ഇത്രയും വളരെ സിവിയർ ആയ ക്ലൈമറ്റിൽ ജീവിക്കണം. ഓക്കെ, ഇതെല്ലാം അവിടുത്തെ ഗ്രാമങ്ങൾ അവരുടെ നിങ്ങൾക്ക് ജസ്റ്റിനെ കാണിക്കാൻ വേണ്ടി. ഇത് ബുദ്ധിസ്റ്റുകളുടെ ഈ നമ്മുടെ കുരിശുതൊട്ടി എന്നൊക്കെ പറയുന്നത് പോലെ അവർ അവരുടെ പഹാടി ദൈവത്തിന് ആരാധന അർപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ ഒരു സുവിശേഷകനാണ്, സോറി, സുവിശേഷകൻ ഒരു ഗ്രാമത്തിലേക്ക് പോവുകയാണ് അദ്ദേഹം കർത്താവിന്റെ വചനം പറയാനായി. ഇത് സ്പിറ്റിയിലെ ഒരു ഗ്രാമമാണ്. ഗ്രാമത്തിലേക്ക് പോകുന്ന കൊച്ചു വഴിയാണ്, അത് മഞ്ഞിലിടയിൽ കൂടെ പോകണം. ഇത് അവിടുത്തെ നാട്ടുകാരാണ്, വളരെ റിച്ച് പീപ്പിൾ ആണ് അവിടെ. നമ്മളിത് നേപ്പാളായിട്ട് കാണണ്ട, ദിസ് ഇസ് നോട്ട് നേപ്പാൾ. നേപ്പാൾ ഇതിനേക്കാളും വളരെ വേസ്റ്റ് ആണ്. പക്ഷെ ഇവിടെ കറണ്ട് ഉണ്ട്, ഇപ്പോൾ കറണ്ട് ഇല്ലെന്നേ ഉള്ളൂ. ആൾക്കാർ വളരെ റിച്ചാണ്, എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷെ അവർ ബുദ്ധിസ്റ്റ് ആയതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ആ സുവിശേഷത്തോട് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇതിന് മൂന്നാശ്രിയാണ്. ഇത് ലാഹോൾ സ്പിറ്റിലെ മറ്റൊരു ഗ്രാമം. ഇത് നിങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ ഞാൻ അഭി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നും തോന്നുന്നില്ല. ഇതൊക്കെ അവരുടെ മന്ത്രങ്ങൾ എഴുതിയിരിക്കുന്ന തോരണങ്ങളാണ്. ഈ ഇത് കാറ്റിൽ ഇങ്ങനെ ആടുമ്പോൾ ഈ മന്ത്രങ്ങൾ അവരുടെ ദൈവങ്ങളുടെ അടുക്കിൽ എത്തുകയും അവരെ അടുത്ത് അവരുടെ പ്രയാസങ്ങളും രക്ഷിക്കുകയും ചെയ്യുന്നതാണ് വിശ്വസിക്കുന്നത്. ഇതാണ് ലവർ സ്പിരിറ്റിലേക്ക് മഞ്ഞ് വീഴാത്തപ്പോഴുള്ള എൻട്രി. മഞ്ഞ് വീഴാത്ത സമയത്ത് ലവർ സ്പിരിറ്റില്ല. ഇതവരുടെ മൊണാസ്ട്രിയാണ്, ഇത് അവരുടെ മോങ്സ് ആണ്, ഇതൊരു ബുദ്ധിസ്റ്റ് വരതയാണ്. ഇതാണ് ഇതിന്റെ അകത്ത് ഈ മഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന, ഇതിന്റെ അകത്ത് ഗ്രാമങ്ങൾ കിടക്കുന്നു, ഇതിന്റെ അകത്ത് മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒത്തിരി വീടുകളുണ്ട്. അവർക്ക് അവരിതിന്റെ അകത്ത് പുറത്ത് വന്നിട്ടുണ്ട്. മറ്റെവിടെയോ മഞ്ഞില്ലാത്ത, മഞ്ഞുണ്ട് പക്ഷെ താമസിക്കാൻ പറ്റുന്നിടത്തോളം ലാഹോർ സ്പിറ്റി. നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് എൻറ്റർ ചെയ്യാനായിട്ട് ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് എൻറ്റർ ചെയ്യാനുള്ള ഏക വഴി ജൂലി ജൂണിന് ശേഷം മാത്രമാണ്. ഇപ്പോൾ ഇതിന്റെ അകത്ത് സുവിശേഷകർ താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതവിടുത്തെ സ്ത്രീകളാണ്. നിങ്ങൾക്ക് ലാഹോർ സ്പിറ്റലിൽ കയറാനുള്ള എൻട്രൻസ് ആണിത്. അവിടുത്തെ ഒരു ഗ്രാമവും ഗ്രാമങ്ങളുടെ ഒരു ചെറിയ ക്ഷേത്രവും ലാഹോർ ഹോസ്പിറ്റലിലെ മറ്റൊരു ചിത്രം. രാത്രിയിലുള്ള ലാഹോർ ഹോസ്പിറ്റലാണ് കാണുന്നത്. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി
ഞാനിത്രയും നിങ്ങളെ കാണിച്ചത്
നിങ്ങൾക്ക് ഈ സ്ഥലത്തെ കുറിച്ച് പ്രാർത്ഥിക്കാനായിട്ട് അവളൊരു പേടം ഉണ്ടാകാൻ വേണ്ടി. 1854 മൊറേവിയൻ മിഷണറിമാര് ഈ മഞ്ഞുമലയിൽ വന്നു. 1940 വരെ മൊറേവിയൻ മിഷണറീസ് ഈ മഞ്ഞിൽ വളരെ കുറച്ച് പോപ്പുലേഷനേ ഉള്ളൂ. അതിന്റെ നടുവിൽ സുവിശേഷം പറഞ്ഞു. 1940 സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങുമ്പോൾ മൊറേവിയൻ മിഷണറീസിന് ഇവിടുന്ന് പറഞ്ഞു വിട്ടു. പക്ഷെ മൊറേവിയൻ മിഷണറി 1854 മുതൽ 1940 വരെ ഏകദേശം 100 വർഷത്തോളം അടുത്ത് സുവിശേഷം നിരന്തരമായിട്ട് ത്യാഗപൂർണം പറഞ്ഞു. ഒരാൾ പോലും രക്ഷിക്കപ്പെട്ടില്ല. പക്ഷെ ചിലർ കർത്താവിനെ സ്വീകരിച്ചു എന്ന് പറയപ്പെടുന്നു. ആർക്കും അറിയില്ല. സ്വീകരിച്ചു എന്ന് പറയപ്പെടുന്നവരെല്ലാവരും തന്നെ തിരിച്ച് ബുദ്ധിസത്തിലേക്ക് മാറി. ചിലർ ബുദ്ധിസത്തിൽ നിന്നുള്ള ചില പീഡനങ്ങൾ കൊണ്ട് ആത്മഹത്യ വരെ ചെയ്തു എന്നാണ് വായിക്കുന്നത്. ഈ സ്ഥലത്ത് 1964 P.S. Thomas ആൻഡ് T.V. Thomas എന്ന് പറഞ്ഞ രണ്ട് മലയാളികളായ ദൈവദാസന്മാർ 1964 ഈ ലാഹോർ ഹോസ്പിറ്റലിക്ക് അകത്ത് കയറി. ഇതിന്റെ അകത്ത് കയറി അവർ സുവിശേഷം പറഞ്ഞു. അവർ ആക്രമിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഹീരാലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭാര്യയും രക്ഷിക്കപ്പെട്ടു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഭാര്യ മരിച്ചുപോയി. ഹീരാലാൽ കുറെ കഴിഞ്ഞപ്പോൾ യേശുവിനെ ഉപേക്ഷിച്ച് അദ്ദേഹവും ദൈവത്തെ വിട്ട് പിന്മാറി. ഞാൻ അവിടെയുള്ള രണ്ട് മിഷണറിമാരുടെ സമയം ചെലവഴിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. അവിടെ രണ്ട് സുവിശേഷകന്മാരെ താമസിക്കുന്നുള്ള ഹോസ്പിറ്റി. ദേർ ഇസ് നോട്ട് എ സിംഗിൾ ക്രിസ്ത്യൻ. ഒരു ക്രിസ്ത്യൻ പോലും ഇതുവരെ ഇല്ല. ഒരാൾ പോലും വന്നിട്ടില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞപ്പോൾ അവിടെ IEM ഒരു മിഷണറിയാണ് ഈ സ്പിറ്റ് ലാഹോളിൽ വർക്ക് ചെയ്യുന്നത്. ലാഹോൾ ഹോസ്പിറ്റി രണ്ട് വാലിയ. ഇറ്റ് ഇസ് അബോവ് 50,000 feet. അപ്പം ഇപ്പോൾ അദ്ദേഹത്തെ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ അദ്ദേഹം പറയുകയായിരുന്നു ഈ ഹിമപാതം, അതായത് വലിയ മഞ്ഞ് മലകൾ സ്ലൈഡ് ചെയ്ത് അതിങ്ങനെ ഇടിഞ്ഞ് വലിയ സ്റ്റോമിലൂടെ ഈ മഞ്ഞ് മലകൾ ഇടിഞ്ഞ് താഴേക്ക് വന്നിട്ട് 100,000 ഗ്രാമങ്ങളും വീടുകളും അടിച്ച് തകർത്ത് എല്ലാം നശിപ്പിച്ച് അനേക വീടുകൾക്കകത്തോട്ട് മഞ്ഞിങ്ങനെ അകത്ത് കയറി അത് മൊത്തം നിറച്ചിരിക്കുക. അങ്ങനെ ജനങ്ങൾ പ്രാണരക്ഷാർത്ഥം ഓടുക. ഓടിയാലും അവർക്ക് ഹെവി ആയിരിക്കുന്ന മഞ്ഞിലേക്ക് മാത്രമേ അവർക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായ അതിഭയങ്കര ഹിമപാതത്തിൽ 100,000 മലകളിൽ നിന്നും മഞ്ഞ് ഇടിഞ്ഞ് താഴേക്ക് വന്ന് താഴ്വരകൾ മുടിഞ്ഞ് നികന്നുപോയി. അപ്പൊ അദ്ദേഹം പറയുകയായിരുന്നു അവിടുത്തെ മിഷണറിമാരായ സഹോദരന്മാർ താമസിക്കുന്ന വീട്ടിന്റെ അകത്ത് മറ്റ് ഗ്രാമത്തിലുള്ള ആൾക്കാർ ഓടി വന്ന് അഭയം പ്രാപിച്ചു. അതിലേറ്റവും അത്ഭുതകരമായ ഒരു കാര്യം അവിടുത്തെ മൊണാസ്ട്രിയിലുള്ള ലാമകൾ കൂട്ടമായിട്ട് ഓടി വന്ന് മിഷണറിമാരുടെ വീട്ടിലാണ് കയറിയിരിക്കുന്നത്. അപ്പം ഈ മിഷണറിയായ ഈ സഹോദരൻ എന്നോട് പറയുകയായിരുന്നു മിനിഞ്ഞാന്ന് ഞാൻ വിളിച്ചപ്പോ, ബ്രദർ അവര് പറയുന്നത് ഞങ്ങളുടെ വീട് നല്ല ഉറപ്പാണെന്നാണ് അവർ പറയുന്നത്. നിങ്ങൾക്കറിയാമല്ലോ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രികൾസ് ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കുന്ന അതെല്ലാം മഞ്ഞ് മുകളിൽ നിന്ന് വന്ന് മഞ്ഞ് കയറി അടിച്ച് 20-അടി പൊക്കത്തിലൊക്കെ മൊണാസ്ട്രി മൊത്തം അടിഞ്ഞു കിടക്കുക മഞ്ഞിന്റെ അടി. ഇനിയിപ്പോ അത് ഉരുകി മഞ്ഞ് മാറുമ്പോഴേ അവർക്ക് അവരുടെ ക്ഷേത്രങ്ങളിൽ നിന്റെ അറ്റം പോലും കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഈ സഹോദരന്മാർ താമസിക്കുന്ന രണ്ടു നില കെട്ടിടത്തിന്റെ രണ്ടാം നിലയിലേക്ക് ലാമകൾ പോലും പ്രാണരക്ഷാർത്ഥം ഓടി കയറിയിരിക്കുക. അവരെല്ലാം ഇപ്പൊ ഒരു മുറിക്കകത്ത് ഒരു വീടിന്റെ അകത്ത് ഏകദേശം 150-200 പേരോളം താമസിക്കുകയാണ് അദ്ദേഹം പറയുന്നത്. മിഷണറിമാര് അതിന്റെ ഇടയിലുണ്ട്. അപ്പം ആ സഹോദരൻ തന്നെ വിളിച്ചപ്പോൾ പറയുകയാണ് പൗലൂസും പിന്നെ കപ്പലിൽ മുങ്ങാനുള്ള കുറെ ആൾക്കാരും, എങ്കിലും കർത്താവിന്റെ ദാസന്മാർ അവിടെ ഉള്ളതുകൊണ്ട് ദൈവം അവരെ മുക്കത്തില്ല. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറയുകയാണ് പ്രീസനോ. ഞാൻ ഇങ്ങനെ ഓർക്കുകയായിരുന്നു ലാമകളെ പോലും അവരുടെ ക്ഷേത്രത്തിൽ നിന്ന് ഓടിച്ച് ഒരു മിഷണറിയുടെ വീട്ടിന്റെ അകത്ത് കയറ്റി അവരുടെ അവയം പ്രാപിച്ചിരിക്കുക. ഇപ്പൊ അദ്ദേഹത്തിന് നന്നായിട്ട് സുവിശേഷം പറയാം. രാത്രിയിൽ അവരോടൊപ്പം പ്രാർത്ഥിക്കാം. ദൈവം ഒരു പ്രവൃത്തി ചെയ്യട്ടെ. ഹല്ലേലൂയ. ഇത് ഞാൻ പറയുമ്പോൾ 1856 നിങ്ങൾക്കറിയാമല്ലോ മൊറേവിയൻ മിഷണറീസ് ജീവിതത്തിൽ എല്ലാം സമർപ്പിച്ച ശേഷം മരണത്തെ മാത്രം മുഖാമുഖം കണ്ടുവന്ന മിഷണറിമാർ 100 years വർക്ക് ചെയ്തിട്ട് ഒരു ഫലം കിട്ടാത്ത സ്ഥലമാണ്. ഇനി ഞാൻ ലേറ്റസ്റ്റ് വേർഷൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് 1996 ലൂക്ക് വിനോദ് ടൈറ്റസ് എന്ന് പറയുന്ന അദ്ദേഹം ഒരു ബോക്സിംഗ് ചാമ്പ്യൻ ആയിരുന്നു, കേരളത്തിലെ കേരള സ്റ്റേറ്റ് ബോക്സിംഗ് ചാമ്പ്യൻ ആയിരുന്നു. സുവിശേഷത്താൽ അയാൾ പിടിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ലൊരു ജോലി പുള്ളി ഉപേക്ഷിച്ചു. 1996 ലവ് ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹം കയറി. ലവ് ഹോസ്പിറ്റലിൽ കയറണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ 100 പ്രാവശ്യം തീരുമാനിക്കും. കാരണം നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ സൊളാങ് എന്ന് പറയും, ഞാൻ ആ സ്ഥലം വരെയാ പോകുള്ളൂ. സൊളാങ്, സൊളാങ്ങിൽ തന്നെ ഇത്ര അടിപ്പൊക്കത്തില്ല മഞ്ഞ് കിടക്കുന്നത്, പിന്നെ അങ്ങോട്ട് റോഡില്ല, റോഡ് പൊടിഞ്ഞ് മഞ്ഞ് മൂടി കിടക്കുക. 26 March ഒഫീഷ്യൽ ഡേറ്റ് റോത്താം പാസ് ഒക്കെ തുറക്കുന്നത്. റോത്താം പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15,000 ഉയരത്തിലുള്ള ഒരു ചുരം, അത് കയറി ഇറങ്ങുമ്പോഴായി വാലി അവിടുന്ന് ലേ ലഡാക്ക് കാശ്മീരിലേക്കൊക്കെ പോകും. അത് വെറും മലകൾ മാത്രം മഞ്ഞുകൊണ്ട് മൂടിക്കിടക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് മാത്രം ബുദ്ധിസ്റ്റുകളുടെ വിചാരങ്ങൾ മാത്രം കാണാം. അവിടേക്ക് ഈ സഹോദരൻ കടന്നു പോയി കഴിഞ്ഞാൽ 19 വർഷമായിട്ട് സുനിശയുടെ വരെ ചെയ്യാം. അദ്ദേഹം ഒരു ബാച്ചലറാണ്, വിവാഹം കഴിച്ചിട്ടില്ല, പക്ഷെ 58 വയസ്സുണ്ട്. നല്ല 6-6 അടി പൊക്കമുള്ള വണ്ണമുള്ള നല്ലൊരു സഹോദരൻ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. 19 വർഷം മഞ്ഞുമലയിലൂടെ ഈ കാണുന്ന ഈ മലയ്ക്കകത്തൂടെ ചവിട്ടി സുവിശേഷം പറഞ്ഞിട്ട് ഒരൊറ്റ മനുഷ്യൻ ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇറ്റ്സ് 19 ഇയേഴ്സ്. ഞാൻ അദ്ദേഹത്തെ കുളു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ കാണുമ്പോൾ അദ്ദേഹം ഒരു റബ്ബർ പന്ത് പോലെ നിൽക്കുകയാണ്. കൊച്ചുകുട്ടിയെ പോലെയാണ് എന്നെ സ്വീകരിക്കുന്നത്. IMന്റെ അടുത്ത ജനറൽ സെക്രട്ടറി GS, അതായത് തിയോഡർ വില്യംസ് ഇരിക്കുന്ന ആ പോസ്റ്റിലേക്ക് വരാൻ സെലക്ട് ചെയ്ത ആളാണ്. പക്ഷെ പുള്ളി പറഞ്ഞു, ഈ മല വിട്ടിട്ട് എനിക്ക് ഈ ഒരു സ്ഥലത്തേക്ക് പോകണ്ട, ഒന്നിൽ IMന് എന്നെ ഇവിടുന്ന് പറഞ്ഞുവിടാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കിടക്കും. 19 വർഷം He was working there for last 19 years. അദ്ദേഹം എന്നെ എടുത്ത് കാണിച്ചു. 450 കോണ്ടാക്ട് ഉണ്ട് അദ്ദേഹത്തിന്, സുവിശേഷം പറയുന്ന കോണ്ടാക്ടുകൾ. പക്ഷെ ഒരൊറ്റ ഒരാൾ പോലും ഇതുവരെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ടില്ല. ഹി വാസ് വെരി ഹാപ്പി, വളരെ സന്തോഷത്തോടെ കർത്താവിന്റെ വേല ചെയ്തു. നിങ്ങൾക്ക് അവിടുത്തെ ഒരു മഞ്ഞുമല കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസം ഉണ്ട്. അദ്ദേഹം സുവിശേഷം പറയാൻ പോകുമ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞത്, ഒരു വ്യക്തിയോട് സുവിശേഷം പറയാൻ ഒരു ഗ്രാമത്തിൽ പോയാൽ രണ്ടാമത് അയാളുടെ വീട്ടിൽ പോകണമെങ്കിൽ ഒറ്റ വർഷം കഴിഞ്ഞ് ആ കോണ്ടാക്ടിനെ വിസിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് അത് ജിയോഗ്രഫിക്കൽ കിടക്കുന്നതും. മാത്രമല്ല, ഈ ഗ്രാമങ്ങളെല്ലാം വിസിറ്റ് ചെയ്തിട്ട് പുള്ളിക്ക് ആദ്യം വിസിറ്റ് ചെയ്ത ആളുടെ വീട്ടിൽ രോഗമുണ്ടെന്ന് പറഞ്ഞാൽ പോലും പോകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 1 വർഷത്തോടെ എടുക്കും. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി ഇവരെ കാണാറുണ്ടോ, ബലപ്പെടുത്താറുണ്ടോ? ആരെയും കാണാനുള്ള രണ്ടാമത് അവസരം കിട്ടാതെ വണ്ണം അത്രയ്ക്കും ഐസൊലേറ്റഡ് ആയിരിക്കുന്ന വില്ലേജ് ആണ് ഈ മലകൾക്കിടയിൽ കിടക്കുന്നത്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. കാരണം പോകാൻ തന്നെ അവർക്ക് 4-5 മാസങ്ങളെ ഉള്ളൂ. കാരണം ബാക്കിയുള്ള സമയങ്ങളിൽ ഈ സ്നോ ഉള്ളതുകൊണ്ട് പ്രാർത്ഥിക്കുക. അദ്ദേഹം തന്റെ 19 വർഷത്തെ അനുഭവം പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, ഗോഡ്സ് ചോസൺ വൺ ഇവിടെ കിടപ്പുണ്ട്, എവിടെയും ദൈവം, ഗോഡ് ഈസ് വെയിറ്റിംഗ്, ദൈവം കാത്തിരിക്കുന്നു. ഗോഡ് ഈസ് വെയിറ്റിംഗ് ഫോർ ഹിസ് ചോസൺ വൺ ടു മീറ്റ് ഹിം. See, a man spending in a particular place for 19 years without having any single soul for a fellowship. എനിക്ക് അദ്ദേഹത്തിന്റെ ഞാൻ അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. നമ്മുടെ ജീവിതയാത്രയിലൊക്കെ നമ്മളെപ്പോഴും റിസൾട്ട് ഓറിയന്റഡ് ആയ ആൾക്കാരെ കാണാറുള്ളൂ, വലിയ കാര്യങ്ങൾ നിർവഹിച്ച ആൾക്കാരുടെ സാക്ഷ്യങ്ങളാണ്. പക്ഷെ ഞാൻ ഈ യാത്രയിൽ ഈ മനുഷ്യനെ കണ്ടപ്പോൾ 19 വർഷമായിട്ട് ഒന്നും നടന്നിട്ടില്ലാത്ത ഒരു മനുഷ്യൻ അതി കർത്താവിന്റെ അതിമഹത്വത്തോടും തേജസ്സോടും കൂടെ നിൽക്കുന്നത് എന്നെ ഭയങ്കരമായിട്ട് ചലഞ്ച് ചെയ്തു. ദൈവം എന്നെ ഒത്തിരി കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തോടൊപ്പം ഒരു രാത്രി മുതൽ ചെലവഴിച്ചു. അദ്ദേഹം എന്നോട് പറയുമായിരുന്നു, ഹി ഈസ് നോട്ട് അറ്റ് ഓൾ ഡിസപ്പോയിന്റഡ്. ഞാൻ അദ്ദേഹത്തോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കൂ എങ്കിലും അദ്ദേഹം പറയുകയാണ്, ഇല്ല, ഇത് ഒരു പ്ലോയിങ് മാത്രമാണ്, സീഡ് അടിയിലോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ജീവിതം ഇവിടെ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരാളെങ്കിലും, ഒരു ജില്ലയാണ് അവർ സ്വരം പറയുക, ഒരു ജില്ലയെ ഒരാളെങ്കിലും രക്ഷിക്കപ്പെടാൻ വേണ്ടി ഒരു പുതുക്കുകയാണ്. ഹാപ്പി. അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ ഒരു കാര്യം ഞാൻ നടത്തിയെടുത്ത് പറയാൻ വേണ്ടി, ഒരു ഒരു ഇവരുടെ വളരെ സ്നേഹം നിങ്ങൾക്കറിയാവുന്ന അറിയില്ല, ബുദ്ധിസത്തിന്റെ ഫിലോസഫിയൊക്കെ നിങ്ങൾ പഠിച്ചാൽ വളരെ ഹോസ്പിറ്റബിളാ. അയാൾക്ക് ഏത് വീട്ടിലും പോവാം. അതാ സുവിശേഷം പറഞ്ഞിട്ട് അദ്ദേഹത്തിന് തിരിച്ചു വീട്ടിൽ വരാൻ പറ്റത്തില്ല, അന്ന് ആ സുവിശേഷം പറഞ്ഞ വീട്ടിൽ കിടക്കാം, അത്രയ്ക്കും ഹോസ്പിറ്റബിളാ. ആരും തല്ലിക്കൊല്ലത്തൊന്നുമില്ല. ഏത് അജ്നബിയായിരിക്കുന്ന വ്യക്തിയെയും വീട്ടിൽ പാർപ്പിക്കുക. ഒരു വീട്ടിൽ അദ്ദേഹം പാർത്ത് അദ്ദേഹം നിരന്തരം അവിടെ സുവിശേഷം പറയുന്ന ഒരു വീടാണ്. ആ വീട്ടിലെ പ്രായമുള്ള ഒരു അമ്മച്ചോട് പറഞ്ഞു, അമ്മച്ചി സുവിശേഷം എത്ര പറഞ്ഞാലും ഒരു തള്ളിക്കളയത്തിൽ ഇങ്ങനെ സ്വീകരിക്കുന്നില്ല. അപ്പൊ അവരോട് പറഞ്ഞു, അമ്മച്ചിക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ യേശു കുഞ്ചോ എന്ന് പറഞ്ഞാൽ ടിബറ്റൻ ഭാഷയിൽ കുഞ്ചോ എന്ന് പറഞ്ഞാൽ ദ ഗോഡ് ഓൾമൈറ്റി, സർവശക്തനായ ദൈവം, എല്ലാത്തെയും നിയന്ത്രിക്കുന്ന ദൈവം, അതാണ് യേശു കുഞ്ചോ. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ട് പോകുന്നു, അമ്മച്ചിക്ക് പ്രയാസം വരുമ്പോൾ യേശു കൊഞ്ചോ എന്ന് ഉച്ചത്തിൽ പറഞ്ഞോണം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറയാ, 19 വർഷത്തിനിടയിൽ ആകെപ്പാടാ നടന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, കുറെ ദിവസം കഴിഞ്ഞ് ഈ അമ്മച്ചി മരിച്ചു. മരിച്ചതറിഞ്ഞില്ല. 6 മാസം കഴിഞ്ഞ് ആ സ്ഥലത്ത് ചെന്നപ്പോഴാണ് ഈ അമ്മച്ചി മരിച്ചതറിഞ്ഞത്. അപ്പൊ വീട്ടുകാരോട് ചോദിച്ചു, അമ്മച്ചി എന്ത് പറഞ്ഞു? അപ്പം വീട്ടിലെ ഇളയ മകൻ പറഞ്ഞത്, അമ്മച്ചി മരിക്കുന്നതിന് മുമ്പ് യേശു കുഞ്ചോ, യേശു കുഞ്ചോ എന്ന് 4 പ്രാവശ്യം ഉറക്കം പറഞ്ഞിട്ടാണ് മരിച്ചത്. അപ്പോഴും അദ്ദേഹം പറയുന്നില്ല ഈ വ്യക്തി കൺവേർട്ടാന്ന് പറയുന്നില്ല, ഈ ഡസിന്റെ വലിയ ഗ്യാരണ്ടി. പക്ഷെ ആ മനുഷ്യന്റെ 19 വർഷത്തെ ജീവിതയാത്രയിലെ വലിയ കാര്യമാണ് അത്, വലിയ കാര്യമാണ്. സോ നമുക്ക് വിശ്വസിക്കാം, ഒരുപക്ഷെ തന്റെ മരണത്തിൽ മുഖാമുഖം കാണുമ്പോൾ ആ സ്ത്രീ യേശുവിനെ ആയിരിക്കാം വിളിച്ചത്. പ്രിയമുള്ളവരെ, ദിസ് ഈസ് ഹാപ്പനിങ് ഇൻ ഇന്ത്യ, ഇറ്റ്സ് നോട്ട് ഇൻ നേപ്പാൾ. ഞാൻ നേപ്പാളിലെ കാര്യമല്ല പറഞ്ഞു വരുന്നത്. ഇന്ത്യയുടെ ഏറ്റവും എക്സ്ട്രീമായിരിക്കുന്ന സ്ഥലത്തുള്ള ആരാരും കടന്നു ചെല്ലുന്നിട്ടില്ലാത്ത, ആർക്കും കടന്നു ചെല്ലാൻ പെട്ടെന്ന് കഴിയാത്തതുമായ ഈ ഗ്രാമം എന്റെ ഉള്ളിലൊരു ബേഡനാണ്. അതുകൊണ്ടാണ് ഞാനിത് ഈ നില എനിക്കൊരു പക്ഷെ പേഴ്സണൽ ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ കഴിയുമെങ്കിൽ ആ സെച്ചാസ് ഐ പ്രോമിസ് ദം ദാറ്റ് വി വിൽ പ്രേ ഫോർ യു. ഹല്ലേലൂയ. അവിടെ ഇത് ലാഹോർ സ്പിറ്റി എന്ന് പറയുന്നത് നിന്റെ അകത്ത് തന്നെയുള്ള മറ്റൊരു ഗ്രാമമാണ് ഈ മഞ്ഞുമലയിൽ. സ്പിറ്റി ബ്രദർ മാത്യു ഫാമിലിയായിട്ട് അവിടെ താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കാര്യം കൂടെ ഞാൻ പറഞ്ഞ ശേഷം വേഗം അവസാനിപ്പിക്കും. മാത്യു ലിംഗ്വിസ്റ്റിക്കിൽ PhD എടുത്തിട്ടുള്ള ഒരു സഹോദരനാണ്. വൈഫ് വളരെ എഡ്യൂക്കേറ്റഡ് ആയ ഒരു സഹോദരിയാണ്. ഒരു കൊച്ചുണ്ട്. ഫെയ്ത്ത് തിയോളജിക്കൽ മണക്കാല എന്ന് പറയുന്ന കോട്ടയത്തെ കേരളത്തിലെ ബേൾസ് സ്കൂളിൽ പഠിച്ച ശേഷം ട്രാൻസ്ലേഷൻ മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് സ്പിറ്റിയിൽ ചെന്നു. സ്പിറ്റി ഈസ് മച്ച് മോർ വേഴ്സ് ദാൻ ലാഹോർ, കാരണം സ്പിറ്റി ടിബറ്റിനോട് ചേർന്നാണ് കിടക്കുന്നത്. അവര് 4.5 വർഷം സ്പിറ്റിയിൽ വർക്ക് ചെയ്തു. ട്രാൻസ്ലേഷൻ മിനിസ്ട്രി ആയിരുന്നു. അവർക്ക് സ്പിറ്റിയിൽ ഒരു ലാംഗ്വേജ് ഉണ്ട്, സ്പിറ്റി. സ്പിറ്റി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഒരു അഭംഗി തോന്നും. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഭാഷ സ്പിത്തി എന്നാണ്. സ്പിത്തി, സ്പിത്തിയിലെ ഏറ്റവും കൂടുതൽ ദുഷ്ടാത്മാക്കളും വിത്ക്രാഫ്റ്റും സോഴ്സറിയും ഉള്ള, ബുദ്ധിസത്തിന്റെ മുഴുവൻ സൂപ്പർസ്റ്റിഷൻ നിറഞ്ഞു കിടക്കുന്ന, ലാമാകളാൽ മാത്രം ചുറ്റപ്പെട്ട് കിടക്കുന്ന, അവർ മാത്രം താമസിക്കുന്ന ഒരു ഗ്രാമമാണ് സ്പിത്തി. സ്പിത്തിയിൽ ഈ സഹോദരൻ ചെന്നു. അദ്ദേഹം താനൊരു സുവിശേഷകനാണെന്ന് ആരോടും പറഞ്ഞില്ല. കാരണം ട്രാൻസ്ലേഷൻ മിനിസ്ട്രിയിൽ ആദ്യം ചെയ്യേണ്ടത് ലോക്കൽ ഭാഷയിൽ അവരുടെ ഭാഷയ്ക്ക് ഒരു ലിപി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അദ്ദേഹം 4 വർഷം കഷ്ടപ്പെട്ടു സ്പിത്തി എന്ന് പറയുന്ന സംസാര ഭാഷയ്ക്ക് ഒരു ലിപി ഉണ്ടാക്കി. 4 വർഷം സ്പിത്തി ഭാഷയിൽ അദ്ദേഹം ലിപി ഉണ്ടാക്കിയപ്പോൾ 10,000 വേർഡാണ് ആ മനുഷ്യൻ 4 വർഷം കൊണ്ട് സ്പിത്തിയിലുള്ളത് ടിബറ്റിലേക്ക് ട്രാൻസ്ലേറ്റ് ആക്കുക. കാരണം അവരുടെ എല്ലാ വേർഡ് റിലീജിയസ് വേർഡുകളും അവർ ഉപയോഗിക്കുന്ന ടിബറ്റൻ ഭാഷയിലാണ്. സംസാര ഭാഷ മാത്രമാണ് സ്പിത്തി. റിലീജിയസ് ഭാഷ ഉപയോഗിക്കുന്നതിൽ ഒരു സ്പിത്തി ഉപയോഗിക്കുന്നുള്ളൂ. മാത്രമല്ല ഹിമാചൽ ഇന്ത്യ കിടക്കുന്നുണ്ട്, അവർക്ക് ഹിന്ദിയും വേണം. ഒരു വേർഡിന് സ്പിത്തിയിൽ അർത്ഥം കൊടുക്കണം, ടിബറ്റിൽ അർത്ഥം കൊടുക്കണം, ഹിന്ദിയിൽ അർത്ഥം കൊടുക്കണം. ഈ ദൗത്യം ആ സഹോദരൻ ഈ 4.5 വർഷം നിന്ന് അദ്ദേഹം ചെയ്തു. അദ്ദേഹത്തിന് ഇതുവരെ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അവിടുത്തെ ലാമാകൾ അദ്ദേഹത്തെ വട്ട വിട്ട് പിടിക്കുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, വൈ യു ആർ ഹിയർ, നീ എന്തിനാണ് ഇവിടെ താമസിക്കുന്നത്? അവർക്ക് അദ്ദേഹത്തെ സംശയിക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, നീ കേരളം പോലുള്ള ഒരു നല്ല സുവാസ സ്ഥലത്ത് ജീവിക്കുന്ന ഒരുവൻ, ഈ മഞ്ഞ് ടൺ കണക്കിന് മഞ്ഞ് കിടക്കുന്ന, ആർക്കും പിന്നീട് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത ഈ മഞ്ഞിൽ നീ എന്തിനു ജീവിക്കുന്നു? എനിക്ക് ആ ബ്രദർ പറഞ്ഞത് എനിക്ക് ഭയങ്കര ചലഞ്ചായി. അദ്ദേഹം പറഞ്ഞു എന്നോട് ഇങ്ങനെയാണ്, ലാമയുടെ മുഖത്ത് നോക്കി അദ്ദേഹം പറഞ്ഞു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലായെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും, അത് വീണാലോ ചത്താലോ അത് ഫലം കായ്ക്കും. നീ സ്പിത്തിയാകുന്ന നിങ്ങളുടെ ഗ്രാമത്തിൽ ഞാനൊരു ഗോതമ്പ് മണിയായി വീണിട്ട് നിങ്ങൾക്കതുകൊണ്ട് ഫലമുണ്ടാകാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, ലാമ കണ്ടം തുറിച്ച് നോക്കി നിൽക്കുകയാണ്, എടാ ഗോതമ്പ് മണിയായിട്ട് ഞങ്ങളുടെ ഗ്രാമത്തിൽ വീണിട്ട് ഞങ്ങൾക്കൊരു ഫലമുണ്ടാകാൻ വേണ്ടി ഒരു മനുഷ്യൻ ഇവിടെ വന്ന് നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ കർത്താവിന്റെ സ്നേഹം എന്താണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഭ്രമിച്ചു നിൽക്കുകയാണ്. ആ ലാമായ ഒരു ലാമായോട് മാത്രമേ അദ്ദേഹം സുവിശേഷം പറഞ്ഞുള്ളൂ. കാരണം ലാമായുടെ സുവിശേഷം പറയാൻ ഇവിടെ വന്നെന്നറിഞ്ഞാൽ ഈ നിഘണ്ടുവും ട്രാൻസ്ലേഷനും പാട്ടുകൂട്ടി എല്ലാം മടക്കി എത്രയും അവിടെ നിന്ന് അടുത്ത ഹെലികോപ്റ്ററെ അവർ പറഞ്ഞു വിടും. പക്ഷെ അദ്ദേഹം സുവിശേഷം പറഞ്ഞിട്ടില്ല, അടുത്തിരിക്കുന്ന കുറച്ച് ലാമാകളോട് മാത്രം ചെറുതായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഒരു ലാമാ പറഞ്ഞു, നിങ്ങൾക്ക് ബുദ്ധിസ്റ്റമൊക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാം ബുദ്ധിസ്റ്റ് ഇരുന്ന് പഠിക്കുകയായിരുന്നു. ബുദ്ധിസത്തിൽ നോട്ട് ബിലീവ് ദാറ്റ് ദേർ ഇസ് എ സുപ്രീം പവർ. ഒരു ക്രിയേറ്റർ ഉണ്ടെന്നും ഒരു സുപ്രീം പവർ ഉണ്ടെന്നും അവർ വിശ്വസിക്കുന്നില്ല. ക്രിയേഷനോ അവർ വിശ്വസിക്കുന്നില്ല. ഇതെല്ലാം അങ്ങനെ ആയി വന്നെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ദൈവമുണ്ട്, ദൈവം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ബുദ്ധിസത്തിൽ ഇല്ല. അത് നിങ്ങൾ ആദ്യം തിരിച്ചറിഞ്ഞാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതാണ്. ഒരു സുപ്രീം പവർ ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നില്ല. അവരെ സംബന്ധിച്ച് ഒരു മനുഷ്യനെ അറ്റൈൻ ചെയ്യാവുന്ന ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത് ബുദ്ധയാകുക എന്നുള്ളതാണ്. 28 ബുദ്ധന്മാർ പ്രപഞ്ചത്തിന്റെ ഏതോ കോണിൽ ബുദ്ധ എന്ന് പറയുന്ന ലോകത്തിൽ അറ്റൈൻ ചെയ്യാവുന്ന ഏറ്റവും വലിയ അനുഭവത്തിൽ 28 പേർ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് അവരുടെ വിശ്വാസം. അത് പ്രപഞ്ചത്തിലെ ഏതൊക്കെ കോണുകളിൽ അറ്റ്മോസ്ഫിയറിൽ 28 ബുദ്ധന്മാർ ജീവിക്കുന്നു. അതിൽ ആദ്യത്തെ ആളാണ് ഗൗതം ബുദ്ധ. അപ്പൊ ലാമയുടെ സുവിശേഷം പറഞ്ഞപ്പോ ലാമ പറഞ്ഞു, വാട്ട് ഗോഡ്, ഒരു ദൈവവും, ഇത് ദൈവമുള്ള പരിപാടിയല്ല, ദൈവം എന്ന് പറഞ്ഞ സുപ്രീം പവറല്ല. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ ചുമ്മാതിരിക്കുമ്പോൾ അല്ലെ പ്രാർത്ഥിക്കുമ്പോൾ നീ വെറുതെ അങ്ങ് പ്രാർത്ഥിക്കും, ഒരു ദൈവം ഉണ്ടെങ്കിൽ ദൈവമേ എന്നോട് ഇടപെടണമേ. അപ്പൊ അവൻ പറയാം, ഒരു ദൈവം ഇല്ലല്ലോ, പിന്നെ എങ്ങനെ നീ പറയുന്നത് പോലെ ഞാൻ പ്രാർത്ഥിക്കുന്നത്? ഒരു ദൈവം ഇല്ല. അപ്പൊ അദ്ദേഹം ഈ മാത്യുവിനോട് പറയുകയാണ്,
ആ നീ അല്ല ഈ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നത്. നീ പുള്ളിയെ വിളിച്ച് എന്റെ മുമ്പിൽ കൊണ്ടുപോകും എന്നാ ഞാൻ വിശ്വസിക്കും. ഇത് ഒരു മനുഷ്യരുടെ സുവിശേഷം പറയാൻ സ്പിറ്റിയിൽ കിട്ടിയ, നിങ്ങൾക്കറിയോ 2000 വർഷമായിട്ട് ബുദ്ധിസ്റ്റുകൾ താമസിക്കുന്ന സ്ഥലം സ്പിറ്റി. ഇറ്റ് ഇസ് നോട്ട് യു നോ ഫോർ ലാസ്റ്റ് 100 years പീപ്പിൾ ആർ സ്റ്റേയിങ് ദേർ. ഫോർ ലാസ്റ്റ് 2000 years ചരിത്രം ഇവിടെ കിടപ്പുണ്ട്. അതിന്റെ നടുവിലാണ് ഇവിടെയുള്ളത്. ഒരു മനുഷ്യൻ പോലും കർത്താവിനെ അറിയാതെ കിടക്കുന്നത്. ബട്ട് ദേർ ഇസ് നോ മച്ച് പോപ്പുലേഷൻ. ഇപ്പൊ 4000 പേരെന്ന് പറഞ്ഞൊരു വലിയ പോപ്പുലേഷൻ ആയിരുന്നു. അവരുടെ രണ്ട് കാര്യങ്ങൾ ഞാനത് പെട്ടെന്ന് പറഞ്ഞു പോവാം. ആ സഹോദരൻ ഇപ്പോൾ അവരെ അവിടുന്ന് പുറത്താക്കി. പുറത്താക്കി എന്ന് പറഞ്ഞാൽ അദ്ദേഹം നീണ്ടുമൊക്കെ എഴുതി കൈയെടുത്ത് പ്രതിയായിട്ട് എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ലാമാകളുടെ ഒരു 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 ലാംഗ്വേജ് കമ്മിറ്റി കൂടിയിട്ട് പറഞ്ഞു, കൊള്ളാം നീ ഇനി പൊക്കോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ നിന്നെ വിളിക്കാം, ഇത് ഞങ്ങൾ പൂർത്തീകരിച്ചോളാം എന്ന് പറഞ്ഞു. കാരണം ഇടയ്ക്കിടയ്ക്ക് അവർക്ക് പിന്നെ സംശയം തോന്നി, നീ ഞങ്ങളുടെ കൾച്ചറിനെ തകർക്കാൻ വന്നിരിക്കുന്നു, ഞങ്ങൾക്ക് ഈ ഭാഷയും ഈ ഇതും എല്ലാവരും ചേർന്ന് വരുമ്പോൾ ആൾക്കാർ പിന്നെ ഇതൊക്കെ വിട്ട് പുറത്തൊക്കെ പോകും, അതുകൊണ്ട് നികണ്ടുവന്നും വേണ്ട എന്ന് ഒരു കൂട്ടം ലാമകൾ പറഞ്ഞു. വേറൊരു കൂട്ടം ലാമകൾ അനുകൂലമാണ്. ആ ലാമകൾ തമ്മിലുള്ള വലിയ കോൺഫ്ലിക്റ്റില് ഈ സഹോദരന് 1 വർഷം മുമ്പ് അവിടുന്ന് പുറത്തു പോരേണ്ടി വന്നു. അദ്ദേഹം ഇപ്പൊ കുളുവിൽ താമസിക്കുകയാണ്. അദ്ദേഹത്തിന് തിരിച്ചതിലേക്ക് കയറാൻ പറ്റുന്നില്ല, കാരണം അവര് വിളിക്കാതെ കയറാൻ പറ്റത്തില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ വലിയൊരു ആഗ്രഹമാണ് ഈ നികണ്ടു ഒന്ന് പ്രിന്റ് ചെയ്ത് ഇതവിടെ അവരുടെ കയ്യിലെത്തണം, എങ്കിൽ മാത്രമേ അടുത്ത ലെവലിൽ അവർക്ക് സുവിശേഷം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു ഡിഫിക്കൽറ്റി, ട്രാൻസ്ലേഷൻ മിനിസ്റ്ററിയുടെ ഏറ്റവും വലിയ ഡിഫിക്കൽറ്റിയെ കുറിച്ച് നിങ്ങൾ ചില മീറ്റിങ്ങുകളിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അറിയാം. യേശു ഉയർത്തെഴുന്നേൽത്ത് റിസറക്ഷൻ എന്ന വാക്കിന് അവരുടെ സ്പിത്തി ഭാഷയിൽ വേഡ് എന്താണെന്ന് ഒരു ലാമായോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഇയാളെ നോക്കി വളരെ വിചിത്രമായി നോക്കി. കാരണം സ്പിത്തിയില് റിസറക്ഷൻ എന്ന് പറയുന്ന വാക്കിന് ഒരു ഐതിഹ്യമാണ് കിടക്കുന്നത്. അതായത് അവരുടെ ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ അവരുടെ ഐതിഹ്യ പ്രകാരം അവർ വിചാരിക്കുന്നത് ഡീമോണിക്കായ ഒത്തിരി കാര്യങ്ങൾ, ആ അന്തരീക്ഷത്തിൽ മുടിഞ്ഞ് ഡീമൺസ് ഇങ്ങനെ നിറഞ്ഞു കിടപ്പുണ്ട്, വാട്ടറിൽ ഒരു സ്പിരിറ്റ് ഉണ്ട്, എയറിൽ ഒരു സ്പിരിറ്റ് ഉണ്ട്, ട്രീക്ക് ഒരു സ്പിരിറ്റ് ഉണ്ട്, പിന്നെ ഈ വളരെ ഫെറോഷ്യസ് ആയിട്ടുള്ള ഒത്തിരി ഗോഡസസ് അവർക്കുണ്ട്, ധ്യാനത്തിന് അവരെ സഹായിക്കാനായിട്ട് റാപ്ഫുൾ ആയിട്ടുള്ള ഡീറ്റീസ് അവരെ സഹായിക്കാൻ വരുമെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് ഒത്തിരി സൂപ്പർസ്റ്റിഷൻ ഉണ്ട്, അതൊന്നും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവിടെ അവരുടെ സ്ഥിതിയിൽ നടക്കുന്ന ഒരു കാര്യം, ഈ ഡെഡ് ബോഡിയിലേക്ക് ഡീമൺ വന്ന് കയറിയ ശേഷം ഈ ഡെഡ് ബോഡി എഴുന്നേൽക്കും, ഡെഡ് ബോഡി എഴുന്നേൽക്കും, ഉയർത്തെഴുന്നേൽ, ഡെഡ് ബോഡി എഴുന്നേറ്റിട്ട് അവരുടെ ആൾക്കാരോട് സംസാരിക്കും. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഒരുമിച്ച് യാത്ര ചെയ്ത കുറെ പേരിൽ ഒരാൾ മരിച്ചുപോയി. അയാൾ മരിച്ചുപോയ വിവരം വീട്ടിൽ വന്ന് ഭാര്യയോട് പറഞ്ഞപ്പോൾ ഭാര്യ വിശ്വസിക്കുന്നതിന് മുമ്പ് വരെ മരിച്ചുപോയ ആള് അതേ ശരീരത്തിൽ വന്നു. ശരീരത്തിൽ വന്ന് സ്ത്രീകൾക്ക് സംസാരിക്കും. സംസാരിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സ്ത്രീക്ക് മനസ്സിലായി എന്തോ പന്തികേടുണ്ടല്ലോ ഇദ്ദേഹത്തിന്റെ സംസാരത്തിന്, ഭർത്താവിന് പന്തികേടൊന്നും തോന്നിയപ്പോഴത്തേക്ക് തന്നെ ഈ മനുഷ്യൻ നാക്ക് ഇത്രയും നേരം നീട്ടി, ഇത്രയും കണ്ണൊക്കെ പുറത്തു വന്നു. ആ ഡീമോണിക്കായിട്ട്, അതായത് ഒറിജിനലായിരിക്കുന്ന അയാളുടെ മരിച്ചുപോയ ബോഡിയെ ഡീമോൺസ് കയറി അതിനെ എഴുന്നേൽപ്പിച്ച് നിർത്തി അതിലൂടെ ഇവരോട് ഫൈറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു ഐതിഹ്യം അവർക്കുണ്ട്. നമ്മുടെ സഹോദരന്മാർ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടില്ല, എങ്കിലും വിശ്വസിക്കാൻ പര്യാപ്തമായ ഒത്തിരി കാര്യങ്ങളാണ് ഇതിനോടുള്ള ബന്ധം നടക്കുന്നത്. അപ്പൊ അവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഡെഡ് ബോഡിയിലേക്ക് ഡീമൺ കയറിയിട്ട് ഡെഡ് ബോഡി അവിടെ നിന്ന് ഉയർപ്പിച്ച് അവിടെ പിന്നെ ഡെഡ് ബോഡി കിടക്കത്തില്ല, എഴുന്നേൽപ്പിച്ച് ഈ മനുഷ്യരോട് അറ്റാക്ക് ചെയ്യുമ്പോൾ കയ്യിലിരിക്കുന്ന വടി, ചൂല, ഒലക, കത്തി, വാള്, വെട്ടുകത്തി, കുന്ത എന്താണോ അതുകൊണ്ട് പരമാവധി ഈ സാധനത്തെ വെട്ടി 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 നുറുക്കി നുറുക്കി 100 pieces ആക്കി കഴിയുമ്പോൾ ഈ ദുഷ്ടാത്മാവ് ഇവനെ വിട്ടുപോകും. ദിസ് ഇസ് ഹാപ്പനിങ് ഇൻ സ്പിത്തി. ഇത് അവരുടെ ഇടയിൽ ഇങ്ങനെ ഡെഡ് ബോഡിയിൽ ദുരാത്മാവ് കയറി എഴുന്നേൽക്കുന്നതിനാ റിസറക്ഷൻ എന്ന സ്പിത്തി പറയുന്നു. അപ്പം ബൈബിളിൽ റിസറക്ഷന് ഒരു ഒരു വാക്ക് അന്വേഷിച്ച് ഈ സഹോദരൻ 5 വർഷമായിട്ട് നടന്നിട്ട് ഇന്ന് വരെ സ്പിത്തി ജീസസ് റിസറക്റ്റഡ് എന്ന വാക്കിന് അർത്ഥം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രിയമുള്ളവരെ, വേദോസ്തത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന സകല ജാതികളും എന്റെ മഹത്വം കാണുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഇമ്പോസിബിൾ ഫോർ ഗോഡ് ടു ഫൈൻഡ് എ റൈറ്റ് വേ ഇൻ സ്പിത്തി ഫോർ റിസറക്ഷൻ. ഹല്ലേലൂയ. സ്വരമരികനുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദേ ആർ ടേക്കിംഗ് എ ബിഗ് ചലഞ്ച്. സ്പിത്തിയിലെ ബുദ്ധിസ്റ്റ് ഗ്രാമങ്ങളിൽ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ പോലെ കട്ടിലിട്ടിട്ട് എല്ലാവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പാട്ടുപാടുകയല്ല. ഏറ്റവും വീട്ടിലെ ഇരുട്ട മുറിക്കകത്തോട്ട് ആ മനുഷ്യനെ കയറ്റിയിട്ട ശേഷം കഥകം അടയ്ക്കും. ആ രാത്രി മുഴുവൻ ഡെഡ് ബോഡി ഒറ്റയ്ക്കായിരിക്കും അതിൻ്റെ അത് വീട്ടുകാരുടെ ഇങ്ങേപ്ര കിടക്കും. എന്നിട്ട് ഡെഡ് ബോഡിയുടെ തലയ്ക്ക് മൂടി അരി, ഗോതമ്പ്, യവം ഇതുപോലുള്ള മാവുകളുടെ പൊടികൾ ഒരു പ്ലേറ്റിൽ, അതൊക്കെ ഹിന്ദുവിശത്തിലും ഉണ്ട്, ഇറ്റ് ഈസ് ലിറ്റിൽ ഡിഫറൻറ്റ്, അവരിങ്ങനെ നിരത്തി വെക്കും. എന്നിട്ട് രാത്രി അവര് ഈ കൊളുത്ത് ഊരിയ ശേഷം ഡെഡ് ബോഡി കിടന്ന മുറിയിലേക്ക് അവർ കയറി ചെല്ലും. കയറി ചെല്ലുമ്പോൾ ഈ പാത്രത്തിൽ നിരത്തി വെച്ചിരിക്കുന്ന ധാന്യങ്ങളിലേക്ക് അവർ നോക്കുമ്പോൾ ഏത് മൃഗത്തിന്റെ കാലിന്റെയാണോ പാട് അവിടെ കാണുന്നെങ്കിൽ ഈ മനുഷ്യൻ അടുത്ത ജന്മത്തിൽ ഇന്ന ആ മൃഗമായെന്നാണ് അവർ വിശ്വസിക്കുന്നത്.
അവർക്ക് ആ പാത്രത്തിലേക്ക് നോക്കുമ്പോൾ അവർക്ക് അടയാളമുണ്ട്, അടയാളമുണ്ട്, അടയാളമുണ്ട്. ഇതെല്ലാം ഡീമോണിക് വർക്കാണ് അവിടെയുള്ളത്. അതുപോലുള്ള വിത്ക്രാഫ്റ്റും സോഴ്സറിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവിടെ ആൾക്കാരുടെ ഹൃദയത്തെ ചഞ്ചലിപ്പിക്കുന്ന രീതിയിലുള്ള മായാജാലങ്ങൾ നടക്കുന്നു. അപ്പോൾ ഒരു പട്ടിയുടെ നിശാനയാണ് അവിടെ കാണുന്നതെങ്കിൽ അവര് പറയും ഈ മനുഷ്യൻ അടുത്ത ജന്മത്തിൽ ഒരു പട്ടിയായി മാറും. ആ പട്ടി പോയ ദിക്കു വരെ അവർ നോക്കിപ്പാടും. അതുപോലെ ഡെഡ് ബോഡി ക്രിമേറ്റ് ചെയ്യുന്ന സമയത്ത് പൊങ്ങുന്ന പുക ഏത് ദിക്കിലേക്ക് പോകുന്നു ആ ദിക്കിലേക്കാണ് ആത്മാവ് പട്ടിയായിട്ട് പോയെന്ന് വരെ അവർ പ്രവചിച്ചത്. ഈ നിലയിൽ ജനങ്ങൾ ബന്ധിക്കപ്പെട്ട് കിടക്കണം. ഇതിന് നടുവിൽ അവിടെ രണ്ട് മിഷണറിമാരാണുള്ളത്. വി ഹാവ് ടു പ്രേ ഫോർ ദം. ഹല്ലേലൂയ. കർത്താവ് അവരുടെ ഹൃദയങ്ങളെ സ്പർശിക്കട്ടെ. എന്റെ ജീവിതത്തിൽ എനിക്കിപ്പോ ഏറ്റവും കൂടുതൽ ഒരു ഭേദം തോന്നിയ ഒരു ഗ്രൂപ്പാണ് ബുദ്ധിസ്റ്റ്. ഞാൻ ഇത്രയും നാളും വിചാരിച്ചത് ഞാൻ നേപ്പാളിലൊക്കെ പല പ്രാവശ്യം ബുദ്ധിസ്റ്റുകളുടെ നടുവിൽ പോയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല, ഒരു ലാമാവോലും ഇന്നുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഒരു ലാമാവോലും ബുദ്ധിസ്റ്റത്തിന്റെ അകത്ത് ആറുക. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ബുദ്ധിസ്റ്റിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ലോക ജനസംഖ്യയിൽ 55 കോടി ജനങ്ങളാണ് ബുദ്ധിസ്റ്റുകൾ, അതായത് 8% ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ ബുദ്ധിസ്റ്റുകളാണ്. ഈ ബുദ്ധിസ്റ്റ് തന്നെ 100,000 വെറൈറ്റി ബുദ്ധിസ്റ്റം ഉണ്ട്. അത് ബുദ്ധിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പഠിപ്പിക്കൽ എന്ന് പറയുന്നത് മനുഷ്യൻ ഒരു റീബർത്ത് സർക്കിളിലാണ്. നിങ്ങൾ കോടാനുകൂടി വർഷമായിട്ട് പല ജന്മങ്ങളായിട്ടാണ് ഇപ്പോൾ മനുഷ്യനായത്. 6 സ്ഥലത്താണ് നിങ്ങൾ ജനിക്കുന്നത്. ഒന്ന് ഗോഡ്സ് ആയിട്ട്, അതായത് ദേവന്മാരായിട്ട് നിങ്ങൾ ജനിക്കും, റീബർത്ത് ഉണ്ടാവും. 2 ഡെമി ഗോഡ്സ്, അതായത് ഗോഡ്സിന് താഴെയുള്ള ഡെമി ഗോഡ്സ്. അതിനുശേഷം നിങ്ങൾ ആ മനുഷ്യരായിട്ട് നിങ്ങൾക്ക് ജന്മമെടുക്കാൻ കഴിയും. 4ാമത്തെ തലം എന്ന് പറയുന്നത് ആനിമലായിട്ട് നിങ്ങൾ ജന്മമെടുക്കും. 5ാമത്തെ തലം എന്ന് പറയുന്നത് ടേസ്റ്റി ഗോസ്റ്റ്സ്, ദുർപ്രേതങ്ങളായിട്ട് നിങ്ങൾ ജനിക്കും. 6ാമത്തെ തലം എന്ന് പറയുന്നത് നരകത്തിൽ നിങ്ങൾ റീബർത്ത് ചെയ്യുമ്പോൾ. ഇങ്ങനെ മനുഷ്യന്റെ ചക്രം, അതുകൊണ്ടാണ് നിങ്ങളൊരു ബുദ്ധിസ്റ്റ് വിഹാരത്തിലൊക്കെ ചെല്ലുമ്പോൾ ചക്രമാണ് അവിടെ കാണുന്നത്. നിങ്ങളുടെ ജീവിതം 6 റിലത്തിൽ കിടന്ന കറങ്ങുന്നത്. ഇത് കോടാനു വർഷമായിട്ട് നിങ്ങളെല്ലാവരും, അവരെല്ലാം വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളെല്ലാവരും. അതുകൊണ്ടാണ് നിങ്ങളിൽ ഒരു അംഗവൈലിയുള്ള ഒരാളെ കണ്ടാൽ ഒരു ബുദ്ധിസ്റ്റുകാരൻ കളിയാക്കത്തില്ല, കാരണം ഇവൻ കഴിഞ്ഞ ജന്മത്തിൽ ഗോഡായിരുന്നിരിക്കുന്നത് എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ദേ ഡു നോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് എനിവൻ. മറ്റൊരാളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യത്തില്ല, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്നാണ്. കാരണം ഇത് കഴിഞ്ഞ് ചിലപ്പോൾ ഇവൻ എൻലൈറ്റ്മെന്റ് കിട്ടി ബുദ്ധായിട്ട് മാറാനും സാധ്യതയുണ്ട്. ഇത്രയ്ക്കും വളരെ മെനി പീപ്പിൾ ഡു നോട്ട് ബിലീവ് ദാറ്റ് ബുദ്ധിസം ഇസ് എ റിലീജിയൻ, ഇറ്റ് ഈസ് എ ഫിലോസഫി. ഇതൊരു ഫിലോസഫി ആയിട്ടാണ് ആൾക്കാർ വിശ്വസിക്കുന്നത്. പക്ഷേ ഇത് ഒരു റിലീജിയനാണ്, കാരണം ഒത്തിരി റിച്വൽസ് ഉണ്ട്, ഒത്തിരി റിച്വൽസ് ഉണ്ട്. അപ്പൊ ഈ 6 ചക്രത്തിൽ കിടന്ന മനുഷ്യൻ കറങ്ങുകയാണ്. നിങ്ങൾ ഈ ഭൂമിയിൽ നന്നായിട്ട് ജീവിച്ചാൽ നിങ്ങൾ അടുത്ത ജന്മത്തിൽ ആരായിത്തീരും? ഗോഡായിത്തീരും. ഈ ഗോഡുകൾ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ യുദ്ധം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അടുത്ത ജന്മത്തിൽ അവർ നേരെ സർക്കിളിൽ താഴെ നരകത്തിൽ പോകുന്നത്. ഈ നരകത്തിൽ നിങ്ങൾ കിടന്നാൽ അടുത്ത ജന്മത്തിൽ അവിടുന്ന് പൊങ്ങി വേറൊരു റിലത്തിൽ വരണമെങ്കിൽ, മൃഗത്തിന്റെ റിലത്തിലോ ഗോസ്റ്റിന്റെ റിലത്തിലോ മനുഷ്യന്റെ റിലത്തിലോ ജന്മമെടുക്കണമെന്നുണ്ടെങ്കിൽ നരകത്തിൽ കോടാനുകൂടി വർഷം ചിലപ്പോൾ കിടക്കേണ്ടി വരും. ഈ സൈക്കിൾ ഇങ്ങനെ കിടക്കുകയാണ്. ഈ സൈക്കിളിൽ ഇങ്ങനെ ചലിക്കുക. അതുകൊണ്ട് ദലൈലാമയുടെ ഒരു പ്രയർ ഉണ്ട്, നിങ്ങൾക്ക് നെറ്റ് വായിക്കാൻ കഴിയും. ദലൈലാമയുടെ പ്രാർത്ഥന എങ്ങനെയാണ്? ഞങ്ങളെ ഈ ചക്രത്തിൽ നിന്നും വിടുവിക്കും. അതല്ല, ഞങ്ങളെ ഈ ചക്രത്തിൽ നിന്നും പുറത്തു പോകാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങളെ അടുത്ത ജന്മത്തിൽ മനുഷ്യരായിട്ട് ജനിക്കാൻ അനുവദിക്കും. കാരണം ഈ 6 തലത്തിൽ ആദ്യത്തെ 3 തലം ഹയർ ലെവലാണ്. ഗോഡ്, ഡെമി ഗോഡ്, ഹ്യൂമൻ ബീങ്. അടുത്ത 3 തലമുണ്ട്, അതായത് ഗോസ്റ്റ്, ആനിമൽ, ഹെൽ. ഇത് ലോവർ ലെവലാണ്. ഈ മനുഷ്യ തലമാണ് ഏറ്റവും പ്രധാനപ്പെട്ട തലവർ. കാരണം ബുദ്ധനാകാനായിട്ട്, അതായത് ഈ സർക്കിളിൽ നിന്ന്, ചക്രത്തിൽ നിന്ന് പുറത്ത് ചാടാനുള്ള ഏറ്റവും സുവർണ അവസരം മനുഷ്യാവതാരത്തിലാണ് കിട്ടുന്നത്. മനുഷ്യനായിട്ട് ബത്തെടുക്കുമ്പോഴാണ് കിട്ടുന്നത്. കാരണം ആ സമയത്ത് ധ്യാനിക്കാൻ പറ്റുന്നത്. മനുഷ്യൻ ഓവർ പാഷനേറ്റും അല്ല, ഓവർ, അതായത് ഒത്തിരി ഹാപ്പിനെസ് ഉള്ള മനുഷ്യനുമല്ല, ഒത്തിരി ദുഃഖമുള്ള അവസ്ഥയല്ല ഏത് മനുഷ്യാവസ്ഥ. ഗോഡിന് പോലും പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഡെമി ഗോഡ്സും ഗോഡും തമ്മിൽ എന്നും ഫൈറ്റിംഗ് ആണെന്ന് പറയുന്നത്. അതുകൊണ്ട് അവന്മാർ നേരെ തളവിട്ട് വീണ്ടും നരകത്തിലേക്കൊക്കെ പോകുന്നു. പ്രിയമുള്ളൊരു ബുദ്ധിസ്റ്റിന്റെ ഫിലോസഫി ആൾക്കാരായിട്ട് വട്ടം കറക്കുക. നിങ്ങൾക്ക് തിരിച്ചറിയാമെന്ന് അറിയില്ല, ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ ആൾക്കാര് ബുദ്ധിസത്തിലേക്കാണ് ചാഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ചക്രത്തിൽ നിന്ന് ഒരുവൻ പുറത്തു വരുന്നതിനാണ് അവര് നിർവ്വാണ എന്ന് പറയുന്നത്, മോക്ഷം. അതായത് ഇതിന്റെ അകത്ത് പുറത്തു വരണം. ഇതിന്റെ അകത്ത് പുറത്തു വരുന്നത് ചുമ്മാ അങ്ങനെ പുറത്തൊന്നും വരാൻ പറ്റത്തില്ല. നിങ്ങൾ ധ്യാനിച്ച് നിങ്ങളുടെ എല്ലാ ആസക്തികളിൽ നിന്ന് വിടുവിക്കപ്പെട്ട്, നിങ്ങൾ പാപം ചെയ്യാതെ, മറ്റൊരു കുറ്റം പറയാതെ, ജലസിയിൽ നിന്ന് വിടുവിക്കപ്പെട്ട്, ഡെലിവിഷനിൽ നിന്ന് വിടുവിക്കപ്പെട്ട്, പാഷനിൽ നിന്ന് വിടുവിക്കപ്പെട്ട്, പ്രൈഡിൽ നിന്ന് വിടുവിക്കപ്പെട്ട്, ഹെയ്റ്റിൽ നിന്ന് വിടുവിക്കപ്പെട്ട്, നിങ്ങൾ നിങ്ങളെ തന്നെ എംപ്റ്റി ആക്കുന്ന ആ തലത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ചക്രത്തിൽ നിന്ന് പുറത്തിയാടാൻ പറ്റും. മനുഷ്യന്റെ ചക്രത്തിൽ നിന്ന് പുറത്തിയാടി നിർവോണ എന്ന് പറയുന്ന മോക്ഷത്തിലേക്ക് എത്താൻ. ഇനി അവിടെ കൊണ്ടും ഈ മഹായാന ബുദ്ധിസ്റ്റൊക്കെ പഠിപ്പിക്കുന്നത് അവിടെ കൊണ്ട് തീരുന്നില്ല. നിങ്ങളുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ബുദ്ധ നിർവോണയും കഴിഞ്ഞ് നിങ്ങൾ ബുദ്ധായി ആകുന്നതാണ്. അത് ബുദ്ധ എന്ന് പറഞ്ഞാൽ ഒമ്നീഷ്യന്റ്, സർവജ്ഞാനി. അവൻ 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 സെൽഫ് ബ്ലിസ് ആണ്, ഗ്രേറ്റ് ബ്ലിസ് ആണ്, അതായത് ഭയങ്കര ഹാപ്പിനെസ്സിലാണ് ജീവിക്കുന്നത്. അവൻ ഒമ്നീഷ്യന്റ്, സർവജ്ഞാനിയാണ്. അവൻ അവനെ മാത്രമല്ല മറ്റുള്ളവരെയും കൂടെ
നയിക്കാൻ കഴിയുന്ന കഴിവുള്ളവരാണ്. അങ്ങനെ ഒരു ബുദ്ധയായി തീരുക എന്നുള്ളതാണ് ബുദ്ധിസത്തിന്റെ ഏറ്റവും വലിയ പഠിപ്പിക്കൽ. ഇതിന്റെ നടുവിൽ ഒരു ഗ്രാമത്തിൽ ആൾക്കാരെ ഞെങ്ങി ഞെരുങ്ങി കഴിയുകയാണ്. അവർ പറയുന്ന ദർ ഇസ് നോ സാൽവേഷൻ, ഒരു സാൽവേഷനും ഇല്ല. ബുദ്ധിസത്തിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടതാ, ദേ ഡു നോട്ട് ബിലീവ് ഇൻ സാൽവേഷൻ. പുറത്തു നിന്ന് ഒരു ശക്തിക്ക് വന്ന് നമ്മളെ രക്ഷിക്കാൻ കഴിയത്തില്ല. യുവർ കർമ്മ വിൽ ലീഡ് യു ടു അനദർ റീബർ. വേറൊരു ഒബ്ജക്റ്റ് ആ വേർഡ് ഗ്രേസ് ഞാൻ ദലൈലാമയുടെ ഒരു പഠിപ്പിക്കൽ വായിച്ചു. ദർ ഇസ് നോ ഗ്രേസ് ബീയിങ് പ്രൊവൈഡഡ് ഫ്രം ഔട്ട്സൈഡ് and no savior from outside to save you. Only your karma will lead you to another birth. നിങ്ങളുടെ കർമ്മ, ഇനി ചെയ്തു പോയ കർമ്മ നിങ്ങൾക്ക് ക്ഷമിക്കപ്പെടാൻ കഴിയത്തില്ല. കുറച്ചുകൂടെ നല്ല കർമ്മ ചെയ്തിട്ട് ചെയ്തു പോയ പാപങ്ങളുടെ മുകളിൽ ജയം പ്രാപിക്കാവുന്നുള്ളൂ, ചെയ്തതിനെ നിങ്ങൾക്ക് തിരുത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവിടെയുള്ള സുവിശേഷത്തിന് ഇത്രയും ശക്തമായ പ്രതിരോധമുള്ളത്. ഒരു സാൽവേഷൻ, ഒരു രക്ഷകൻ നിനക്കുണ്ട് എന്ന് പറയുമ്പോൾ വാട്ട് സാൽവേഷൻ, വാട്ട് സേവിയർ, ഇതിന് പുറത്തു വന്നൊരു ഗ്രേസ് ഇല്ല. അവർ പറയുന്ന അവർക്ക് അവരിൽ തന്നെ ഈ ചക്രത്തിൽ നിന്നും മോശം നേടുക. സോ ഇത് നമ്മുടെ കൊണ്ട് ഒരു ചലഞ്ച് ആയിരിക്കട്ടെ. യു ഹാവ് ടു പ്രേ ഫോർ ദിസ് പീപ്പിൾ. ലാഗോസ് പിടിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ഒരാളെങ്കിലും അവരെ രക്ഷിക്കപ്പെടാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. ദൈവം അവരുടെ പ്രവൃത്തി മാറാം. എന്നെ സന്തോഷിപ്പിച്ച രണ്ട് കാര്യം കൂടെ ചെറുപ്പക്കാരായ നിങ്ങളുടെ അടുത്ത് ഇതിനായിട്ട് പറയാം. സിംലയിൽ ഞാൻ ക്രിസ്ത്യ ബ്രദറിന്റെ അടുത്ത് ചെന്നപ്പോൾ അവിടെ 14 വർഷമായിട്ട് ഹിമാചലിലുള്ള മലകളിൽ സുവിശേഷം പറയുന്ന ഒരു ഹിമാചലുകാരനെ ഞാൻ കണ്ടു. അദ്ദേഹത്തിന് ഒരു കാലില്ല. ട്രക്ക് തൊഴിലാളിയായിരിക്കുമ്പോൾ ട്രക്ക് പുറകോട്ട് വന്ന് അയാളുടെ കാലേ കൂടെ കയറി കാല് മുറിച്ചു കിടന്നു. ഒരു വെപ്പുകാല് ഡൽഹിയിൽ വെച്ചുകൊണ്ട് 14 വർഷമായിട്ട് ഭയങ്കര ആത്മാർത്ഥയോടെ അദ്ദേഹം കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്നിരുന്നു. സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം സുവിശേഷം പറയുകയും പോകുന്ന വീട്ടിൽ അവിടെ തന്നെ കിടന്നുറങ്ങുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിന് ഈ കാലം വരാത്തതുകൊണ്ട് ആരും അദ്ദേഹത്തെ തിരിച്ചുവിടാറില്ല. പോകുന്നിടത്ത് താമസിക്കുന്നു, അവിടെ ആഹാരം കഴിക്കുന്നു, വീടില്ല, നാടില്ല, ബന്ധുക്കാരില്ല. സുവിശേഷം കണ്ടു രക്ഷിക്കപ്പെട്ടു, വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ ഇറക്കി വിടും. ഒരു കാര്യം വെച്ചുകൊണ്ട് 14 വർഷമായിട്ട് വളരെ അഹോരാത്രം സുവിശേഷം പറയാം. ക്രിസ്തി ബ്രദറിനെ ആയിട്ട് ഒരുമിച്ച് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ സൗഹാരം പ്രാർത്ഥിച്ച സമയത്താണ് ബ്രദർ ക്രിസ്തി പരിശുദ്ധാത്മാവിന്റെ വിഷയം ഉണ്ടാകുന്നത്. ഞാൻ അദ്ദേഹമായിട്ട് ഒരുമിച്ച് കുറെ സമയം ചെലവഴിച്ചു. ശരീരം അയ്യോപ്പെടും. ഞാൻ അദ്ദേഹത്തിന്റെ കാലിലോട്ട് നോക്കി. അദ്ദേഹത്തിന്റെ കാല് ഇടയ്ക്കിടയ്ക്ക് നീര് വെക്കുന്ന കാരണം അദ്ദേഹത്തിന്റെ ഈ വെപ്പ് കാലിന്റെ അകത്ത് കാല് നിൽക്കുന്നില്ല. പക്ഷേ ഈസ് എവരിഡേ വിറ്റ്നസ് ഇൻ ദ ഗോസ്പൽ ഇൻ മൗണ്ടൻസ്. നിങ്ങൾക്ക് ഹിമാലയത്തിലുള്ള മൗണ്ടൻസുകളൊക്കെ യാത്രയും പറയാം, വെരി ഡിഫിക്കൽട്ട്, ബട്ട് പീപ്പിൾ ആർ വർക്കിംഗ്, ദേ ആർ വിറ്റ്നസ്സിംഗ്. കർത്താവിന്റെ പ്രവൃത്തി അവരവിടെ ചെയ്യുന്നു, അത്ഭുതത്തോടെ ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ കൊച്ചു കൊച്ചു വീക്ക്നെസ്സുകൾക്ക് നടുവിൽ നമ്മൾ തളരരുത്, കർത്താവിനോട് മുന്നോട്ട് പോവാം. എന്റെ കൂടെ പണ്ട് 19 വർഷം മുമ്പ് ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു 19 വയസ്സുകാരനായ ചെറുപ്പക്കാരനായ പഞ്ചാബി അഭിഷേക് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ, അദ്ദേഹം കർണാടക എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒറ്റയ്ക്ക് വിശ്വാസമുണ്ട് പഞ്ചാബി കുടുംബത്തിൽ. അദ്ദേഹത്തെ പഞ്ചാബിൽ തന്റെ വീട്ടുകാരെല്ലാം അദ്ദേഹത്തെ ഇറക്കി വിട്ടു. വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത വണ്ണം വീട് അദ്ദേഹത്തിന് ക്ലോസ് ആണ്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം ലുധിയാനയിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനായിട്ട് കർത്താവിന്റെ വേല ചെയ്യുന്നു. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് വീടില്ല, നാടില്ല, ഊരില്ല, പക്ഷെ അദ്ദേഹം ലുധിയാന പട്ടണത്തിലെ വഴിയോരത്ത് സ്യൂട്ട്, അതായത് ഈ തണുപ്പൊക്കെ വരുമ്പോൾ ഇടുന്ന ഓവർകോട്ടും ഇപ്പൊ ഈ നരേന്ദ്ര മോദിക്ക് ഇടുന്ന പുറത്തിടുന്നൊരു പ്രത്യേകതരം ഹാഫ് ഓവർകോട്ടും ഒക്കെ അദ്ദേഹം വലിയ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അദ്ദേഹവും ഭാര്യയും കൂടെ ഈ ഈ ഫുട്പാത്തിൽ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി 4 മാസം നിൽക്കാനായിട്ട് നിൽക്കും. ഫുട്പാത്തിൽ ഒരു ദിവസം 300 രൂപ കൊടുത്താൽ മതി കോൺട്രാക്ടർക്ക്. ആ 4 മാസം ഫുട്പാത്തിൽ നിന്നുകൊണ്ട് ഈ കോട്ട് വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് അവർ ഒരു വർഷം മുഴുവൻ ജീവിക്കുകയും സുരക്ഷ വരികയും ചെയ്യുന്നു. ഏകദേശം 60,000 രൂപയോളം കോട്ട് വിറ്റ് അവർക്ക് കിട്ടും. എന്നോട് പറഞ്ഞു, ബ്രദർ നിങ്ങളുടെ ഒരു കോട്ട് തരാം. ഈ 3,000 രൂപ 4,000 രൂപയുടെ കോട്ടൊക്കെ 700 രൂപയ്ക്കാണ് കമ്പനി നേരിട്ട് കിട്ടുന്നത്. എംപ്ലോവും പട്ടനും ഒക്കെ അവരങ്ങ് മാറ്റും. അപ്പൊ പിന്നെ സാധാരണ കോട്ട. പക്ഷെ എനിക്ക് എന്നെ സന്തോഷിപ്പിച്ചത് കർത്താവിന് വേണ്ടി നിൽക്കുന്നിടത്ത് കർത്താവ് മനുഷ്യന് കൊടുക്കുന്ന വിസ്ഡം, അവർക്ക് മുന്നോട്ട് പോകാനുള്ള പദ്ധതികൾ, അവർക്ക് മുന്നോട്ട് പോകാനുള്ള പ്ലാനുകൾ. സി, നാം ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എങ്ങനെ എതുവഴി പോകും, എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് നടക്കും. പക്ഷെ ഞാൻ അഭിഷേകനോട് വെച്ചു, ആരാണ് നിനക്ക് ഇങ്ങനെ പറഞ്ഞു തന്നത്, നിനക്കിങ്ങനെ അത് അതിന് വടം കൊടുക്കണ്ട. മാത്രമല്ല 1 രൂപ പോലും കമ്പനി കൊടുക്കണ്ട. ഇത് വാങ്ങിക്കുമ്പോൾ വിറ്റതിന് മാത്രം കാശ് കൊടുത്താൽ, വിൽക്കാത്ത കൊണ്ട് അവിടെ കൊണ്ടിടാം, റോഡോടെ കൊണ്ടിടാം, അവരുടെ ഫാക്ടറി കൊണ്ടിടാം. സോ ഇത് ബ്യൂട്ടിഫുള്ളി ഡൂയിങ് ഇറ്റ്. സോ ഒരു കാര്യം കർത്താവ് നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവം ഇറങ്ങിത്തിരിക്കുന്നവർക്കാണ് തന്റെ കൃപ കൊടുക്കുന്നത്. ദൈവത്തിന്റെ വാർത്തത്വങ്ങളൊക്കെ അനുസരണത്തോടുള്ള ബന്ധത്തിലായിരിക്കുന്നത് കൊണ്ട് വെൻ യു ടേക്ക് എ സ്റ്റെപ്പ് ഗോഡ് വിൽ ഡിവൈൻലി പ്രൊട്ടക്ട് യു ആൻഡ് ഹി വിൽ ഡിവൈൻലി ഗൈഡ് യു. മാത്രമല്ല എന്ത് ചെയ്യണമെന്നുള്ള വിസ്ഡം ദൈവം നിങ്ങൾക്ക് അത്ഭുതകരമായിട്ട് തരും. ദൈവം നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ റൊട്ടിയുടെ വിഷയമാണോ നിങ്ങളുടെ വിഷയം, ദാരിദ്ര്യ വിഷയമാണോ നിങ്ങളുടെ വിഷയം, ദൈവം നിങ്ങളെ നയിക്കാനും നടത്താനും ശക്തനാണ്. ഹല്ലേലൂയ.
എന്റെ ഈ യാത്രയിൽ ദൈവം, ഞാനൊരു മെസ്സേജ് പറയല്ല, ഞാൻ ഈ കാര്യം ഇവിടെ അവസാനിപ്പിച്ചിരുന്നു. എന്റെ ഈ യാത്രയിൽ കർത്താവ് എന്നോട് സുവിശേഷകരോടുള്ള തലത്തിൽ സംസാരിച്ച ചില ചിന്തകൾ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവജനമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യത്തെ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇതെല്ലാം കേട്ട ശേഷം ഞാനിങ്ങനെ ഓർക്കുകയാണ്, കർത്താവ് എത്രയോ സ്ഥലങ്ങളിൽ ജനങ്ങൾ അത്ര കഷ്ടപ്പെടുന്നു. ഞാൻ സാധാരണഗതിയിൽ ഫുഡ് വേസ്റ്റ് ചെയ്യാത്ത ഒരാളാണ്, എസ്പെഷ്യലി ട്രാവൽ ഇൻ ട്രെയിൻ. ഞാൻ ഒത്തിരി ട്രെയിൻ യാത്ര ചെയ്യുന്ന ഒരാളാണ്, പക്ഷേ ഞാൻ ഒരിക്കലും ഫുഡ് വേസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്രാവശ്യം ഞാൻ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഈ പൂന വഴി വരുമ്പോൾ പൂനയിലെ ഒരു വളരെ പ്രസിദ്ധമായ സാധനമായി പാവുബജി എന്ന് പറയുന്ന സാധനം, അപ്പൊ ഞാനത് വാങ്ങിച്ചു കഴിക്കാനായിട്ട്. ആദ്യത്തെ ബണ്ണും ബജിയും കൂടെ ഞാൻ വെച്ച് കഴിക്കാൻ വേണ്ടി എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നതായിട്ട് തോന്നി. ഞാനത് എന്റെ ക്യാബിനിൽ ഞാൻ വെച്ചു. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചു, ഇത് കഴിക്കുന്നു എന്ന് ചോദിച്ചു. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു, അദ്ദേഹം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ ബണ്ണ് മുഴുവൻ തിന്നു, ബാക്കി അത് അവിടെ വെച്ചു. ഞാനെടുത്ത് പുറത്തോട്ട് കളയാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിനിൽ നിന്ന് ഒരു ഫുഡ് എടുത്ത് വെളിയിലോട്ട് കളയും. ഞാൻ പേപ്പറില്ലാത്ത പൊതിഞ്ഞ പേപ്പറ് ആ ചുരുട്ടി കൂട്ടി ഞാൻ ആ വെജി പുറത്തോട്ട് കളയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നില്ല, കുറെ പേപ്പറോടെ കൂട്ടി പൊതിഞ്ഞ് കളയാം. ഞാനങ്ങനെ കുറെ പേപ്പറോടെ കൂട്ടി ഈ വെജി പൊതിഞ്ഞു. പൊതിഞ്ഞ് ഞാൻ ഡോറിന്റെ അടുത്ത് വന്നു, പുറത്തേക്ക് ഞാൻ എറിഞ്ഞു. എറിഞ്ഞ് ഞാൻ തിരികെ ഒരു മനുഷ്യന് ഓടി വന്ന് ഈ പേപ്പർ പൊതി തുറന്ന് അത് അവിടെ ഇരുന്ന് വളരെ ആസ്വദിച്ച് കഴിയുന്നു. ഞാൻ അത് പുറത്തേക്ക് എറിഞ്ഞ് കളഞ്ഞത് തെറ്റാ, കാരണം ഞാൻ ഫുഡ് വേസ്റ്റ് ചെയ്തു. പക്ഷേ ദൈവം എന്റെ ആ ജീവിതത്തിലെ കുറവ് ദൈവം അനുഗ്രഹമാക്കി തീർത്തു. ഞാനത് ഇട്ട് തിരിയുന്ന സമയം കൊണ്ട് ഒരു മനുഷ്യൻ വന്ന് അത് കൂടി എടുക്കുക. ദൈവം എന്നോട് സംസാരിച്ചായി. ഇങ്ങനെയാണ് ദൈവം എന്നോട് സംസാരിച്ചത്. ഈ കാര്യങ്ങളെല്ലാം ദൈവം എനിക്കൊരു ഗൈഡൻസ് ചെയ്യാൻ യാത്രയിൽ തന്നു. സി, ദിസ് ഈസ് ദ വേ യു ഹാവ് ടു സോ ദ ഗോസ്പൽ. നമ്മൾ വിചാരിക്കാറുണ്ട് ഇപ്പം ഇന്ത്യയിൽ ആരാ ദരിദ്രരാരാ രസക്കുള്ളവരാരാ. പക്ഷെ നിങ്ങൾ ഒരു ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിൽ നിന്നും ഫുഡ് ഒന്ന് വേസ്റ്റ് ആയിട്ട് പുറത്തോട്ട് ഇറങ്ങി എടുക്കാൻ ആയിരക്കണക്കിന് ആൾക്കാരാണ്. അപ്പൊ എനിക്ക് തോന്നി ആ മനുഷ്യന്റെ ആരും ഒന്നും കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന് മുമ്പിൽ വീണ ഒരു അമൃത് വീണതുപോലെയാണ് അദ്ദേഹം അതിനെ കണ്ടത്. ഇക്കേം മനുഷ്യ പിക്കപ്പ് ഓടി ചെന്ന സ്ഥലത്ത് മാറി നിന്ന് ആവേശത്തോടെ കഴിക്കുന്നത് ഞാൻ ജനലിന്റെ കമ്പിക്ക് അതോടൊപ്പം നോക്കിയിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഓർത്തായിരുന്നു, കർത്താവ് ഇത് ഫുഡ്, ഇതുപോലെ ഞാൻ എന്നെ എന്റെ കയ്യിലുള്ളത് വിട്ടുകൊടുത്താൽ രസപ്പോടെ കഴിക്കാൻ ആഗ്രഹിക്കുന്ന എത്ര ആൾക്കാരാണ് ഈ രാജ്യത്തോട് പറയുന്നത്. കർത്താവിനോട് പറഞ്ഞത്, ദിസ് ഈസ് ദ വേ യു ആർ ഹാൻഡ്ലിംഗ് ഗോസ്പൽ വിത്ത് ഇൻ യു ത്രോ ഇറ്റ്. വിടുമ്പോ തന്നെ കാണാൻ കഴിയും ഇത് കൊത്തിയെടുക്കാൻ ആൾക്കാർ വരും. അല്ലെങ്കിൽ പ്രിയമുള്ളവരെ, ഇന്ന് സുവിശേഷം നിങ്ങളിൽ നിന്നും ഒന്നും വിട്ടുകൊടുക്കാൻ തയ്യാറാകുമ്പോൾ ദാഹത്തോടെ അത് വാങ്ങിക്കാൻ ആയിരക്കണക്കിന് ആൾക്കാരുടെ ഹൃദയത്തെ ദൈവം രസപ്പുകൊണ്ട് നിറച്ചിരിക്കുക. ഹല്ലേലൂയ. നമുക്ക് ആ പേടനം നേരിട്ടെടുക്കാം. ഞാൻ കർത്താവിനോട് ഒരു തീരുമാനം എടുത്തു, കർത്താവ് ഇനിയുള്ള യാത്രയിൽ ഞാൻ ഇതുപോലെ ഫുഡ് വേസ്റ്റ് ചെയ്തില്ല. ബട്ട് ദാറ്റ് ഇൻസിഡന്റ് ടോട്ട് മീ എ ലോട്ട് ഓഫ് ലെസൺസ്. ഹല്ലേലൂയ. ഓക്കെ, ഞാൻ ദൈവവചനത്തിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. എന്റെ യാത്രയിൽ എനിക്ക് ദൈവം ഏറ്റവും കൂടുതൽ ബലപ്പെടുത്തിയ ഒരു കാര്യം സോറൻ എന്ന് ഇവിടെ ആദ്യം പറഞ്ഞ കാര്യമാണ്, ദൈവത്തിന്റെ മകനായിരിക്കാം. വേർ എവർ യു ഗോ, നിങ്ങൾ ഏത് സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോഴും ഞാനിങ്ങനെ ഹോസ്റ്റലിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ഓർത്ത്, കർത്താവേ എന്നെ പോയാ മെലോ, ഞാനിവിടെ ഒറ്റയ്ക്ക്. ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നു നിന്നിരിക്കാം. നമ്മൾ അധ്വാനിച്ച ശേഷം നമുക്ക് ഫലങ്ങൾ കിട്ടാതിരിക്കാം. ആഗ്രഹങ്ങൾ ഒരു വശത്ത് കിടക്കുമ്പോഴും നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുന്ന അവസ്ഥ, ഇതിന്റെ എല്ലാം നടുവിൽ ഡിസപ്പോയിന്റഡ് ആകുമ്പോഴും കർത്താവ് പെട്ടെന്ന് എന്റെ ഉള്ളിലേക്ക് തന്ന ഒരു കാര്യം, ഞാൻ ദൈവത്തിന്റെ മകനാണ് എന്നതാണ്. ഒരുപക്ഷെ അതിന് വളരെ സിമ്പിളായ ബേസിക് ആയ കാര്യമാണ്, പക്ഷെ എനിക്കത് അതൊരു ഒരു പുത്തൻ വെളിപ്പാടായിട്ട് എന്റെ ഉള്ളിലേക്ക് വന്നത്. എന്റെ ആ അവിടുത്തെ ലോൺലിനെസ്സിൽ എനിക്കൊരു ഭയങ്കര ധൈര്യമുണ്ട്. ദൈവത്തോട് പറഞ്ഞത് ഇതാണ്, സി, നീ എന്റെ അടുക്കലേക്ക് വരുമ്പോൾ എനിക്ക് നിന്നെ മകനായിട്ടല്ലാതെ സ്വീകരിക്കാൻ കഴിയത്തില്ല. ദേർ ഇസ് നോ ഓപ്ഷൻ. അതെനിക്ക് ഭയങ്കര ഒരു ഒരു സവർണ്ണത് അതിവിടെ പറയുകൂടെ ചെയ്തു. There is no other way for you to come to me. നിനക്ക് എന്റെ അടുക്കിലേക്ക് വരണമെങ്കിൽ മകനായിട്ടല്ലാതെ വരാനേ പറ്റത്തില്ല. Then he, ദൈവത്തോട് പറഞ്ഞത്, എനിക്ക് നിന്നെ സ്വീകരിക്കണമെങ്കിൽ പിതാവായിട്ട് നിന്നല്ലാതെ എനിക്ക് നിന്നെ സ്വീകരിക്കാനുണ്ട്. It is impossible for God. ദൈവത്തിന് അസാധ്യമാണ് പിതാവല്ലാതെ നിന്നെ സ്വീകരിക്കുക എന്ന് പറയും. ദൈവത്തിന് അസാധ്യമാണ് ഒരു പാവിയെ തന്റെ അടുക്കിലേക്ക് മകനെന്നല്ലാതെ മറ്റൊരു പദവി. ആ കാര്യം എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ എന്നെ അത് വളരെയധികം ശക്തീകരിച്ചു. ഞാൻ മുന്നോട്ട് പോയപ്പോൾ മുടിയമ്പുത്രന്റെ കഥ തന്നെയാണ്, അത് ഒരു പ്രാവശ്യം ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. മുടിയമ്പുത്രൻ മനസ്സിൽ ആഗ്രഹിച്ചു ചെയ്ത എന്നെ ഒരു വേലക്കാരനാക്കി തീർക്കുന്നു. പക്ഷെ അപ്പന്റെ അടുക്കൽ ചെന്നപ്പോൾ അവന് പിതാവായിട്ടല്ലാതെയും ഇവനെ മകനായിട്ടല്ലാതെയും സ്വീകരിക്കാതെ വഴിയില്ല. ഓ ഹല്ലേലൂയ. സ്വർഗത്തിന് ഇമ്പോസിബിൾ ആണ്, വേറെ ഒരു പോസ്റ്റും
നിന്നെ സ്വീകരിക്കുമ്പോൾ പിതാവിനെ എടുക്കാൻ പറ്റത്തില്ല. സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, പക്ഷെ നിന്നെ കാണുമ്പോൾ അവൻ പിതാവായി കാണാൻ നിൽക്കുന്ന കാര്യം. പ്രിയമുള്ളവരെ, ഭയങ്കര ഫ്രീഡം എനിക്ക് തന്നു. ഞാൻ കർത്താവിന്റെ മകനാണ്, കർത്താവിന്റെ ഒരു പൈതലാണ്. ഈ ഫ്രീഡത്തിൽ നിങ്ങൾക്ക് ഏത് സ്ഥലത്ത് ജീവിക്കാൻ കഴിയും. രണ്ടാമത് കർത്താവ് എന്നെ എന്റെ ഹൃദയത്തിന് ധൈര്യം തന്നത്, ഞാനിങ്ങനെ ഒരു ഒരു മെസ്സേജായിട്ടല്ല ഞാൻ പറയുന്നത്, കൊച്ചു കൊച്ചു എന്റെ ചിന്തകൾ, ചിതറി കിടക്കുന്ന ചിന്തകൾ ഞാൻ നിങ്ങളോട് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു മനുഷ്യന്റെ വേദന ജനകമായ വാക്കുകൾ ഞാനത് ഞാൻ വായിച്ചതല്ല, ഞാൻ വണ്ടിയിൽ ഇരിക്കുമ്പോൾ കർത്താവിന്റെ ഉള്ളിലേക്ക് തന്നതാണ്. ദിസ് ഇസ് വാട്ട് ഐ വോണ്ട് ടോക്ക് ടു യു. അവിടെ പക്ഷപാതക്കാരനായ ഒരു മനുഷ്യൻ അദ്ദേഹം യേശുവിനെ കാണുകയാണ്. ആ മനുഷ്യൻ യേശുവാണ് എന്ന് അദ്ദേഹത്തിന് അറിയാമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നമുക്കറിയാം അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ, സർവശക്തനായവൻ അവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ ഈ മനുഷ്യൻ പറയുന്ന ഒരു കാര്യമുണ്ട്, യജമാനനെ, 7-ാമത്തെ വാക്യം, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ ഈ ഭാഗം വായിക്കാതെയാണ് എന്റെ ഹൃദയത്തിലേക്ക് ഈ ചിത്രം വന്നത്. എനിക്കാരുമില്ല, എന്നെ ഇപ്പോൾ സഹായിക്കാൻ ആർക്കും കഴിയില്ല, അല്ലെ ഇങ്ങനൊരു തീരുമാനം എടുത്താൽ എന്നെ ആര് സഹായിക്കും? Who will help me? ഈ കാര്യത്തിലൂടെ ഞാൻ ഇറങ്ങി തിരിച്ചാൽ ആരെന്നെ സഹായിക്കും? ദൈവം എന്നോട് പെട്ടെന്ന് ഈ വചനത്തിലൂടെ ഇടപെട്ടത്, നീ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനായ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിന്റെ കഴിഞ്ഞകാല തോട്ട ചരിത്രങ്ങളുടെ ചാക്കുകെട്ടുകളൊന്നും നീ അഴിച്ചിടണ്ട. നിന്റെ കഴിഞ്ഞകാലത്തെ തോൽവികൾ, നിന്റെ അറ്റത്തിൽ വന്ന പരാജയങ്ങൾ, നീ ശ്രമിച്ചിട്ട് നടക്കാതെ പോയ കാര്യങ്ങൾ ഇവ പറയുന്നുണ്ട്. ഞാൻ എഴുന്നേക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ വേറൊരുത്തരുടെ ബോർഡിൽ കൂടെ ചാടി വെള്ളത്തിൽ ചാടും, വേറൊരുത്തർ സൈഡിൽ കൂടെ പോകും. ഞാൻ കഴിഞ്ഞ 38 വർഷമായിട്ട് ശ്രമിക്കുന്നു, ഒന്നും സംഭവിക്കുന്നു. ഞാനിത് സുളാങ് എന്ന് പറയുന്ന ഹിമാചലിന്റെ സ്ഥലത്ത് തിരിച്ചു വരുമ്പോൾ ദൈവനോട് സംസാരിച്ചു, യു സ്പീക്ക് ടു മൈ പീപ്പിൾ, ഫസ്റ്റ് യു സ്പീക്ക് ടു യുവേഴ്സ് ആൻഡ് സ്പീക്ക് ടു മൈ പീപ്പിൾ. നീ കഴിഞ്ഞ കാലങ്ങളിൽ അറ്റംപ്റ്റ് ചെയ്ത് പരാജയപ്പെട്ടതിന്റെ ഒരു ചരിത്രവും അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രന്റെ മുമ്പിൽ പറയണ്ട. ഹല്ലേലൂയ. അവനൊട്ട കാര്യം നിന്നോട് പറയാനുള്ളൂ, നിനക്ക് മനസ്സുണ്ടോ? ഇന്ന് സുവിശേഷത്തോട് അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ ലൈഫ് സ്റ്റൈൽ സ്വീകരിക്കാൻ എവിടെയെങ്കിലും മടിച്ചു നിൽക്കുന്ന ഏതെങ്കിലും ഫാമിലി, ഏതെങ്കിലും സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ അതുമായിട്ട് ചലഞ്ച് ചെയ്യും. കഴിഞ്ഞ 3 വർഷത്തെയോ കഴിഞ്ഞ 38 മാസത്തെയോ നിങ്ങളുടെ അറ്റംപ്റ്റ് ഒരു ഫെയിലിയർ ആയേക്കാം, ബട്ട് ടുഡേ സർവശക്തനായ ദൈവത്തിന് നിന്റെ മുമ്പിൽ വന്ന് പറയാനുള്ളത്, ഡോണ്ട് ഓപ്പൺ, നിന്റെ പഴയ തോറ്റ ചരിത്രങ്ങൾ ഇപ്പോൾ പറയാതിരിക്കുക. ഇപ്പോൾ അവന് നിന്നോട് ചോദിക്കാനുള്ളത്, നിനക്ക് മനസ്സുണ്ടോ? ഹല്ലേലൂയ. കർത്താവ് പറയൂ. 3-ാമത് കർത്താവിനെ ഒന്നുമില്ലായ്മ എന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന ചില വചനങ്ങളാണ് ഇത്. ഞാൻ മനഃപൂർവ്വം മെഡിറ്റേറ്റ് ചെയ്യുന്ന പ്രസംഗങ്ങളായിരിക്കും ഒരു പക്ഷെ നിങ്ങൾ കേൾക്കാം. പക്ഷെ ഇന്ന് ഞാനിങ്ങനെ എന്റെ ഒരു ഏകാന്തതയിൽ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് വേറെ യു ആർ ലീഡിങ്, നീ എന്നെ എവിടേക്കാണ് നയിക്കുന്നത്? ചില കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, ഞാനൊരു ഞാൻ പ്രസംഗിക്കുന്നുണ്ട്, ചില സമയത്ത് നിങ്ങളുടെ മുമ്പിൽ അപ്പീൽ ചെയ്യും, ചില സമയത്ത് കോട്ടയത്ത്, ചില സമയത്ത് വേറെ ചില സ്റ്റേജ് പ്രീച്ചിങ്, ഞാൻ മറ്റ് ചിലപ്പോൾ ചോദിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഞാൻ എന്നെ നീ എങ്ങോട്ടാണ് നയിക്കുന്നത്? നീ വേറെ പോയി, ഞാൻ എവിടേക്കാ പോകുന്നത്? എനിക്കെന്താണ് നിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് ഒരു സിഗ്നൽ? വെറുതെ ഞാൻ ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോവുകയാണ്. എന്റെ ഹൃദയത്തിലേക്ക് ഉടനെ കർത്താവ് കൊണ്ടുവന്നൊരു ചിന്ത, കർത്താവ് ഇത്ര പറഞ്ഞു, സി നീ എന്നെ അനുഗമിക്കുകയാണ്, യു ആർ ഫോളോയിങ് യു ആർ ഫോളോയിങ് എന്നെ നീ അനുഗമിക്കുമ്പോൾ നീ എങ്ങോട്ട് എന്നൊരു ചോദ്യം ഇല്ല. നീ എങ്ങോട്ട് എന്നൊരു ചോദ്യം എന്നെ നീ അനുഗമിക്കുമ്പോൾ നീ എന്നെ വെറുതെ എന്നെ അനുഗമിച്ചാൽ മതി, നിനക്ക് എങ്ങോട്ട് എന്നൊരു ചോദ്യം പോലും ഇല്ല. ശ്രീ സർ, ഇതൊരു തിയോളജിക്കൽ വലിയ ഇന്റർപ്രിട്ടേഷൻ ഒന്നുമല്ല, ബട്ട് ബീങ് എ സെർവന്റ് ഓഫ് ഗോഡ് ഇറ്റ് റിയലി ഹല്ലേലൂയ. കർത്താവിനെ അനുഗമിക്കുമ്പോൾ, കർത്താവേ നീ എങ്ങോട്ട്, വേർ യു ആർ ലീഡിങ് മീ എന്ന ചോദ്യത്തിനൊരു ഉത്തരം കിട്ടത്തില്ല സഹോദരന്മാരെ. അവര് പറയാനുള്ള ഉത്തരം, നീ എന്നെയാണ് അനുഗമിക്കുന്നെങ്കിൽ എന്നെ അങ്ങ് അനുഗമിച്ചാ മതി, ഹല്ലേലൂയ. എന്നെ അനുഗമിക്കുന്നതിനപ്പുറത്ത് നിനക്ക് വേറെ ഒരു കാഴ്ചയും വേണ്ട. എന്നെ ഭയങ്കരമായിട്ട് ധൈര്യപ്പെടുത്തി. അത് കഴിഞ്ഞ് ഞാൻ എഴുന്നേൽക്കുമ്പോൾ ദൈവം എന്റെ ഉള്ളിലേക്ക് പെട്ടെന്നൊരു വാക്യം തന്നു. ആ വാക്യം ഞാൻ ഇതുവരെയും വായിച്ചിട്ടുള്ളതാണെങ്കിൽ ഇതുവരെ എന്റെ ഹൃദയത്തിൽ പ്രഹരമായ ശേഷിയോടെ കയറിയിട്ടില്ല. അത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം. ആ വാക്യം ഒന്ന് വായിക്കാം നമുക്ക്. ഒരുപക്ഷെ ആ നിലയിൽ വേർ ഗോഡ് യു ആർ ലീഡിങ് മീ എന്ന ചോദ്യത്തിന് മുമ്പിൽ ഒരുപക്ഷെ ദൈവം നിങ്ങളെ ഈ കാര്യത്തിൽ സഹായിക്കട്ടെ. അതിലെ 14-ാം അധ്യായത്തിൽ എന്റെ 23-ാമത്തെ വാക്യം
ഒരു തീ കോരിയിടുന്നത് പോലെ എന്റെ ഉള്ളിലേക്ക് ദൈവം കോരിയിടും. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. അടുത്ത ദിവസം വരുമ്പോൾ ഞാൻ ഐ വാസ് ലിറ്ററലി ക്രൈ, ഞാൻ ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസിച്ചു. ലോർഡ് വേറെയാ, വേർ യു ആർ ലീഡിങ് മീ, ആ മൈ എലോൺ. പക്ഷെ കർത്താവ് എന്നോട് ബൈബിൾ തുറക്കാതെ നിന്ന വാക്യാണ്. നമുക്കറിയാം ആയിരം പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, ബട്ട് എന്നോട് ദൈവം പറഞ്ഞ വാക്യം എന്നറിയോ, ഞാനും എന്റെ പിതാവും കൂടെ വന്ന് ഞങ്ങൾ രണ്ടുപേരും വന്ന് നിന്നോടുകൂടെ വാസിക്കും. പ്രിയമുള്ളവരെ, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ട, യു ആർ അലോൺ, യു ആർ അലോൺ, ദേർ ഈസ് നോ ബ്രദേഴ്സ്, നോ സിസ്റ്റേഴ്സ്, നോ മെസ്സേജ്, നത്തിങ്, നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ, ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ആ ഏകാന്തതയുടെ ഒറ്റപ്പെടലിന്റെ ഒന്നുമില്ലായ്മയുടെ നടുവിൽ നിങ്ങൾ നിൽക്കുമ്പോഴും കർത്താവിന് നിങ്ങളോട് പറയാൻ കഴിയും, ഞാനും പിതാവും വന്ന് നിന്നോടുകൂടെ വാസം ചെയ്യും. കർത്താവിനോട് പറഞ്ഞാൽ ഈ സിറ്റി ഞാനും പിതാവും ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് നിന്നോടൊപ്പം വസിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാനിങ്ങനെ സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തോട് പറഞ്ഞു, ലോർഡ് ഓൾമൈറ്റി ഫാദർ, ഓൾമൈറ്റി സൺ, ബോത്ത് ഓഫ് ദം ആർ കം ആൻഡ് ദേ ആർ ബോത്ത് ഓഫ് ദം ആർ സ്റ്റേയിങ് ഇൻ മീ, എന്റെ കൂടെ വന്ന് വസിക്കുന്നു. ഹല്ലേലൂയ. അവര് രണ്ടുപേരും കൂടെ എന്റെ കൂടെ വസിച്ചാൽ എനിക്ക് വസിക്കാൻ കഴിയാത്ത സ്ഥലം ഏതാവുള്ളത്? ഹല്ലേലൂയ. യെസ്, പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളൊക്കെ ദൈവം എഴുതി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബട്ട് ഇൻ സെർട്ടൻ ഒക്കേഷൻ കർത്താവ് അത് നമുക്ക് ഇങ്ങനെ ആ വെള്ളി സ്പൂണിൽ ഒരു പൊന്നറിഞ്ഞ പോലെ കർത്താവ് തരുമ്പോൾ നമ്മുടെ ഹൃദയത്തെ അത് ത്രസിപ്പിക്കും. പിന്നീട് ഞാൻ എന്റെ ആ എന്റെ ഹൃദയത്തിന് ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. ഞാൻ ആ ഫ്രഷ്നെസ്സിൽ ആണ് പിന്നീട് യാത്ര ചെയ്ത്, ബിക്കോസ് അവർ രണ്ടുപേരും കൂടെ വന്ന് എന്നോടുകൂടെ വസിക്കുകയാണ്. നീ എന്നെ അനുഗമിച്ചാൽ എവിടേക്ക് പോകുന്നു എന്ന് നീ ചിന്തിക്കേണ്ട, ഞാൻ അറിയില്ല, നീ എന്നെ വെറുതെ അനുഗമിച്ചാൽ മതി. മൂന്നാമത് കർത്താവ് എന്നെ ചിന്തിപ്പിച്ചത്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒരു ചിന്താശകലങ്ങൾ മാത്രം എഴുതിയിട്ട് സംസാരിക്കുന്നത്, ഭാര്യ മുട്ടുമടക്കാത്ത 7000 പേരെ ദൈവം എന്റെ ഒരു ഒരു മീറ്റിംഗിന് ഞാൻ ഇരിക്കുമ്പോൾ ദൈവം എന്നോട് 7000 ഭാര്യ മുട്ടുമടക്കാത്ത ആൾക്കാരെ കാണിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ദർശനം കണ്ടതല്ല, ദൈവന്റെ ഹൃദയത്തിൽ കൊണ്ടുവന്ന ചിന്ത. അതിട്ട് ഇങ്ങനെ ഏരിയ ഭാര്യ മുട്ടുമടക്കാത്ത ഏരിയ ഹിവാസാലോ ഹിവാസാലോ. ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യം, സി, ബാലിന് മുട്ടുമടക്കാത്ത 7000 പേര് കൂടി ഉള്ളപ്പോഴും ഏരിയാവ് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ഇതിൽ നിന്ന് 3 പേരെ ഏരിയാവിന് കൂട്ടുസഹോദരന്മാരായിട്ട് കൊടുക്കാമായിരുന്നു, അല്ലെ, ഇതിൽ നിന്ന് 10 പേരെ ഏരിയാവിന്റെ ടീമിലേക്ക് അയക്കാമായിരുന്നു. പക്ഷെ ഏരിയാവിന്റെ കൂടെ 7000 പേര് ആരെയും അയച്ചതായിട്ട് കാണുന്നില്ല. പക്ഷെ 7000 പേര് ബാലിന് മുട്ടുമടക്കാത്ത വീരന്മാരായിട്ട് നിൽക്കുമ്പോഴും ഏരിയ, ഹി വാസ് എലോൺ, ഹി ഫുൾഫിൽ ഗോഡ്സ് വർക്ക്. ഞാൻ ഒറ്റയ്ക്ക് കർത്താവിന്റെ വേല ചെയ്യണമെന്നുള്ള കാര്യമല്ല ഇതിൽ എംഫസൈസ് ചെയ്യുന്നത്. ബട്ട് വാട്ട് ഐ വാണ്ട് ടു ടെൽ യു ഈസ്, നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒറ്റയ്ക്ക് നിന്ന് ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും കൂടെ ആരും ഇല്ലാത്തപ്പോഴും നിങ്ങളെ സംബന്ധിച്ചുള്ള കാര്യം ഞാൻ പറയാം. വെൻ യു ആർ എലോൺ, ദർ ഇസ് നോബഡി ടു ഹെൽപ്പ് യു, ദർ ഇസ് നോബഡി ടു പ്രൊട്ടക്ട് യു, ദർ ഇസ് നോബഡി ടു ഗൈഡ് യു, ദർ ഇസ് നോ സ്പിരിച്വൽ മെന്റേഴ്സ് ഇൻ യുവർ ലൈഫ്. ബട്ട് സ്റ്റിൽ ആ 7000 പേരേക്കാൾ ഒറ്റയ്ക്ക് നിന്ന ഏരിയാവാണ് ഏറ്റവും ശക്തിയോടെ കർത്താവ് നിശ്ചയിച്ചത്. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ചോദിച്ചത്, കർത്താവ് 10 പേരെ കൂടെ ഏരിയാവിന് കൊടുത്തിരുന്നെങ്കിൽ ഏരിയാവ് കുറെ കൂടെ സക്സസ്ഫുൾ ആയാലേ? നോ സഹോദര, നീ ഒറ്റയ്ക്കാണെങ്കിലും ദൈവത്തിന് നിന്നെ ശക്തീകരിക്കാനായിട്ട് കഴിയും, ദൈവത്തിന് നിന്നെ ബലപ്പെടുത്താനായിട്ട് കഴിയും. ഹല്ലേലൂയ. ആ ഏരിയാവിന്റെ കൺമുമ്പിലെ ഹെരിത്തോട്ടിലെ വെള്ളം ഇങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുന്നു, എല്ലാ വർഷവും ഹെരിത്തോട്ടിലെ വെള്ളം എടുത്ത് കുടിക്കും, അപ്പം തിന്നും വെള്ളം കുടിക്കും. പക്ഷെ ഇയാളുടെ ഈ ദൈവദാസന്റെ മുമ്പിലാണ് ഹെരിത്തോട്ടിലെ വെള്ളം വറ്റുന്നത്. പക്ഷെ ഗരീത്തോട്ടിലെ വെള്ളം വറ്റുമ്പോഴും ഏരിയാവ് പെർപ്ലെക്സ്ഡ് ആകുന്നില്ല, ഏരിയാവ് ദൈവത്തോട് ചോദിക്കുന്നില്ല ഞാൻ എവിടെ പോയി ഇനി വെള്ളം കുടിക്കുമെന്ന്. ഏരിയാവിനെ കർത്താവ് നയിച്ചു. ഒറ്റയ്ക്കാണ് കർത്താവ് നടത്തിയെങ്കിലും ഒറ്റയ്ക്ക് ചില സമയത്ത് ചില യുദ്ധങ്ങൾ ഒറ്റയ്ക്കായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്, മടുത്തു പോകരുത്. ചില യുദ്ധങ്ങൾക്ക് നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം, ചില ഫൈറ്റ് നിങ്ങൾ ഒറ്റയ്ക്ക് ഏറ്റെടുക്കും, കൂട്ട സഹോദരന്മാർക്ക് അതിനെക്കുറിച്ച് പേടുന്നുണ്ടായിരിക്കാം, പക്ഷെ ചിലപ്പോൾ ആ യുദ്ധം നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും. അത് ഏതെങ്കിലും യുദ്ധമാകട്ടെ, നിങ്ങളിപ്പോ പറയുന്ന ഒരു ട്രാൻസ്ലേഷൻ വർക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു എന്തെങ്കിലും ഒരു പ്രൊജക്ട് ഏതെങ്കിലും ആയിക്കോട്ടെ, യു ആർ അലോൺ, യു ആർ അലോൺ. നിങ്ങൾ 10 പേരോട് പറഞ്ഞെങ്കിലും ഈ കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക, മുട്ടുമടക്കാത്ത 7000 പേരുണ്ട്, ഏതിന് തയ്യാറാണ്, ബട്ട് ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് അത് ചെയ്യുന്നത്. കർത്താവ് പറയുന്നത് ആ ഒറ്റയ്ക്ക് ആ കാര്യം ചെയ്യാൻ ഞാൻ എന്നെ ശക്തിയുള്ളൂയ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒറ്റയാൻപെട്ടാളോ അല്ല, പക്ഷെ നിങ്ങൾ ഏ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും യേശു പറയുന്നുണ്ടല്ലോ, നിങ്ങളെല്ലാവരും എന്നെ കൈവിടും, എന്നെ ഏകനായി വിട്ടേച്ചു പോകും, ഞാനും ഏകനല്ല എന്റെ പിതാവ് എന്നോട് കൂടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏത് ദൗത്യവും കർത്താവിനായിട്ട് ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കരുത് മുട്ടുമടക്കാത്ത 7000 പേരിൽ ആരൊക്കെ നമ്മുടെ പുറകെ വരുന്നുണ്ടെന്ന്.
നീ അതെടുക്കുക, മുന്നോട്ട് യാത്ര ചെയ്യുക. ഒരു ചെറിയ തുരുത്തി വെള്ളവും സകല അപ്പവും തിന്ന ശേഷമാണ് ഈ ആഹാബ് ഒരു ഓട്ടം ഓടുന്നത് അല്ലെ. 40 ദിവസത്തോളം ഈ മനുഷ്യൻ ഓടുക. അതുകൊണ്ട് ഞാൻ ആ അപ്പം, നമ്മൾ ആ അപ്പത്തെ റിസർച്ച് ചെയ്യേണ്ട, അപ്പത്തിന് എന്നാ ഖനമുണ്ട്, അപ്പത്തിന് അത്തിന്റെ ന്യൂട്രീഷൻ ഉണ്ടെന്ന്. ഈ ഗോഡ് ഗിവ്സ്, ദൈവം തരുന്ന ആ ഇച്ചരക്കകത്തും അത്ഭുതകരമായ ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഒരു തുരുത്തി വെള്ളം, ആ തുരുത്തി വെള്ളം സാധാരണ വെള്ളം, ഭൂമിയിലെ തന്നെ വെള്ളമാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ആ ഇച്ചിരി വെള്ളവും ഇച്ചിരി അപ്പവും കഴിച്ചിട്ട് ആ മനുഷ്യൻ 40 ദിവസമാണ് ഓടുന്നത്. ഓടിയിട്ട് വീണ്ടും പോയി ക്ഷീണിച്ചു. പക്ഷെ ദൈവത്തിന്റെ ആ സ്നേഹം വീണ്ടും അവനെ തട്ടി ഉണർത്തി അവന് ആഹാരം കൊടുക്കുക. അതുകൊണ്ട് ദൈവം തരുന്ന അല്പത്തെ, കർത്താവ് പറഞ്ഞൊരു വാക്യമുണ്ട്, മനുഷ്യൻ ദൈവത്തിന്റെ വായിൽ വരുന്ന സകല വചനമുണ്ട്. പ്രിയുള്ളവരുടെ ജീവിതം മുഴുവനും ചോറുണ്ട് തീർക്കരുത്. ജീവിതം മുഴുവനും പൊറോട്ട തിന്ന് തീർക്കാനുള്ളതല്ല, ജീവിതം മുഴുവനും തിന്ന് തീർക്കാനുള്ളതല്ല, തിന്നാതിരിക്കുമ്പോഴും ദൈവത്തിന്റെ വായിൽ വരുന്ന വചനത്തിന് തിന്നുന്നത് കൊണ്ട് ഓടുന്നതിനേക്കാൾ ദൂരത്തിൽ നിന്നെ ഓടിക്കാനായിട്ട് ദൈവത്തിന്റെ വചനത്തിന് കഴിയും. ക്രൈസ്തവ ഇതും കൂടെ കഴിഞ്ഞിട്ട്, ഈ ആഹാരം കഴിച്ച ശേഷം, ഈ കാര്യങ്ങളുടെ സെറ്റിലായ ശേഷം, ഇതും കൂടെ സെറ്റിൽ ചെയ്ത് ഞങ്ങള് കാര്യം കംപ്ലീറ്റ് ഫുൾഫിൽ ആയ ശേഷം ഞങ്ങളുടെ ഓട്ടത്തിന് ധൈര്യം ഉണ്ടാവും, ബലം ഉണ്ടാവും എന്ന് വിചാരിക്കരുത്. ഒന്നും കഴിക്കാതിരിക്കുമ്പോഴും ദൈവത്തിന്റെ വചനത്തിന് നിന്നെ ഓടിക്കാനായിട്ട് കഴിയും. അനവധി ദൈവദാസന്മാർ, അനവധി ദൈവദാസന്മാർ ഓടിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ ഒരു വാക്കില, ഒരു വാക്കില. എനിക്ക് അത്ഭുതം തോന്നി, ഞാൻ അവിടെയുള്ള സഹോദരന്മാരോട് ചോദിച്ചു, ഹൗ പി എസ് തോമസ് ആൻഡ് ടി വി തോമസ് കെയിം ഫ്രം കേരള ഇൻ 1964 ഇൻ ലാവ് ഹോസ്പിറ്റൽ. ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ലാവ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയെ കൂടെ പോകണം, ഒറ്റ പ്രാവശ്യം പോകത്തില്ല, രണ്ടാമത് പോകത്തില്ല, അതുപോലെ ദുരന്തം പിടിച്ച വഴി. അന്ന് അതുപോലില്ല 65. പക്ഷെ പ്രിയമുള്ളവരെ, എവിടെയോ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് കത്തിയപ്പോൾ അവർ അവിടേക്ക് കയറി ചെന്നു. മൊറേബിയൻ മിഷണറീസ് 1854 അവിടെ പോയി പാർത്തത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. ഒരു ഇന്ത്യൻ ആയിരിക്കുന്ന എനിക്ക് ഇപ്പോൾ ലാവ് ഹോസ്പിറ്റലിൽ പോയി ഒരു മാസം, കാരണം അവിടെ വർക്ക് ചെയ്ത സഹോദരന്മാരെല്ലാം ഫിസിക്കലി ഒത്തിരി ടോർച്ചറാണ്. ഒന്ന് ഡിമോണിക് ആയിരിക്കുന്ന പല അറ്റാക്കുകളുണ്ട്, രോഗം, രാത്രിയിൽ അവരുടെ പിള്ളേർ ദുസ്വപ്നം കാണുന്നത്. ഇപ്പോൾ മാത്യു എന്ന് പറയുന്നവർ ഫിസിക്കലി വളരെ സഫർ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ ജനം ഫൈറ്റ് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന്റെ ജനത്തിന് അജയം. പക്ഷെ ദേ ആർ സ്ട്രഗിൾ. അദ്ദേഹം എന്നോട് പറയാണ്, ഞാൻ ഈ പ്രവൃത്തി ആരും ഇന്നുവരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല. നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ ആ ബ്രദർ ഇപ്പോൾ നിഘണ്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ആൾക്കാർ ചോദിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ പ്രിയുള്ളവരെ, ഒരു സുവിശേഷത്തിന്റെ പ്രതി ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഒരു അറ്റംപ്റ്റിന് ശേഷം മാത്രമേ നടക്കുന്നതും. പീപ്പിൾ ആർ നോട്ട് വാല്യൂ ഇറ്റ്. യു ഹാവ് ടു വാല്യൂ സച്ച് എ പീപ്പിൾ ആൻഡ് ഫ്രണ്ട്. ഹല്ലേലൂയ. നാലാമത് ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യം, എന്റെ ഹൃദയത്തിന് ഏറ്റവും കൂടുതൽ ശക്തി തന്ന യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിയും. ഞാൻ ഈ വാക്യം വായിച്ചിട്ടുണ്ടെങ്കിലും കർത്താവ് വളരെ ക്ലിയറായിട്ട് അത് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ധൈര്യമുണ്ട്. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു. സി, നമ്മളെല്ലാം കരിസ്മാറ്റിക് അസംബ്ലിയിലാണ് നിൽക്കുന്നത്, പക്ഷേ യഹോവ ഭക്തനെ തനിക്കായിട്ട് ഇൻഡിവിജ്വലായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. യു അണ്ടർസ്റ്റാൻഡ്? നിങ്ങളൊരു സംഘടനയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ആളല്ല. ഇഫ് യു ബിലോങ് ടു അൻ ഓർഗനൈസേഷൻ, നിങ്ങളൊരു ഒരു നമ്മളെല്ലാം ഒരു യൂണിറ്റ് ആയിട്ട് ഇവിടെ നിൽക്കുമ്പോഴും നമ്മൾ ഈ കരിസ്മാറ്റിക് അസംബ്ലിക്ക് വേണ്ടി ആരും വേർതിരിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾ ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിന് വേണ്ടി വേർതിരിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾ ഓപ്പറേഷൻ മൊബൈലൈസേഷന് വേണ്ടി വേർതിരിക്കപ്പെട്ടിട്ടില്ല. ദൈവം ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു. കർത്താവ് പറഞ്ഞത്, ഞാൻ നിന്നെ എനിക്കായിട്ട് വേർതിരിച്ചിരിക്കുന്നു. ഫോർ മീ. നീ വേറൊരുത്തിന്റെ ആളല്ല, നീ എന്റേതാ, നീ എന്റെ യഹോവയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, നമുക്ക് ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ആര് നമ്മളെ അസോസിയേറ്റ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ഭാരപ്പെടാതെ യഹോവ ഭക്തനെ തനിക്കായിട്ട് വേർതിരിച്ചിരിക്കുന്നു, ഞാൻ അവന് വേണ്ടി വേർതിരിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് തിമോത്തിയോസിനോട് പോലീസ് പറഞ്ഞു, നീയോ ദൈവത്തിന്റെ മനുഷ്യൻ, നീ ദൈവത്തിന്റെ മനുഷ്യനാ, നീ വേറെ നാട്ടുകാരുടെ മനുഷ്യനല്ല, അപ്പന്റെ അമ്മയുടെ ആളല്ല, നീ ദൈവത്തിന്റെ മനുഷ്യനാ, ദൈവത്തിന്റെ അവനായിട്ടാ നിന്നെ വേർതിരിച്ചിരിക്കുന്നത്. യഹോവ ഭക്തനെ തനിക്കായിട്ട് വേർതിരിച്ചിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ചങ്കിൽ കൈവച്ചിട്ട് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയും, യഹോവ എന്നെ തനിക്കായിട്ട് വേർതിരിച്ചിരിക്കുന്നു. എല്ലാവരുടെയും കൂടെ നിൽക്കുമ്പോൾ ഇതിന്റെ നടുവിൽ ഒരാളായിട്ട് അങ്ങ് അലിഞ്ഞു പോകരുത്. നിങ്ങൾ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയണം, ഞാൻ ഹല്ലേലൂയ, ഞാൻ സനലാകുന്ന ഞാൻ, ശിവബ്രദറാകുന്ന ഞാൻ, ഹല്ലേലൂയ സുനീഷ് ആകുന്ന ഞാൻ, അതെ എന്നെ യഹോവയ്ക്കായിട്ട് വേർതിരിച്ചിരിക്കുന്നു. യഹോവ ഭക്തനെ തനിക്കായിട്ട് തന്റേതായിട്ട് വേർതിരിച്ച് നിർത്തിയിരിക്കുന്ന ഭക്തനെ, അവന് കൊടുത്തിരിക്കുന്ന പ്രോമിസാ, ഞാനും എന്റെ പിതാവും ഞങ്ങൾ രണ്ടുപേരും വന്ന് അവനോടുകൂടെ വസിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു ഭാഗത്തെ കർത്താവ് എന്നോട് ഇടപെട്ട ഒരു വാക്ക് ഇതാണ്, ഈ ജനങ്ങളെല്ലാം ഇങ്ങനെ ഇത്രയും ഐസൊലേറ്റഡ് ആയിരിക്കുന്ന ഗ്രാമങ്ങളിലും മലകളിലും ഇത്ര റിലീജിയസ് ആയിട്ട് മനുഷ്യർ കിടക്കുമ്പോൾ, കർത്താവെ എങ്ങനെയാണ് നീ ഇവരെ കർത്താവിനെ കൊണ്ടുവരുന്നത്? എന്റെ ഹൃദയത്തിലേക്ക് കർത്താവ് ആ സമയത്ത് തന്നൊരു വാക്യം,
ഞാൻ നിങ്ങളെ വായിച്ചിരിക്കും മത്തായിയുടെ സുവിശേഷം 12:44 വായിച്ചു. ഈ കാര്യത്തിനായിട്ട് ഞാൻ കർത്താവ് ഈ ജനങ്ങളുടെ നടുവിൽ നിന്ന് ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുമോ, ഈ ഇവരുടെ നടുവിൽ നിന്ന് ഒരാൾക്ക് കർത്താവിനെ കണ്ടെത്താൻ കഴിയുമോ? നമുക്ക് ഇതേപോലുള്ള വേദനാജനകമായ ചോദ്യങ്ങൾ വരുമ്പോൾ കർത്താവ് എന്റെ ഹൃദയത്തിലേക്ക് തന്ന വാക്യം 12:42 ഒന്ന് വായിക്കാമോ?
ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവൻ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അതിരുകളിൽ നിന്ന് വന്നു വരൂ. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ.
ഞാൻ ആ ഒരു വേർഡ് എന്റെ ഹൃദയത്തിൽ ശ്രദ്ധിക്കപ്പെട്ടില്ലായിരിക്കും. ഞാനിങ്ങനെ ഓരോ പീപ്പിൾ ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ കർത്താവെ ഇത് സംഭവിക്കൂ, പക്ഷെ കർത്താവ് പെട്ടെന്ന് എന്റെ ഉള്ളിൽ സേവാരാജ്ഞിയുടെ കാര്യമാണ് തന്നത്. തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവൾ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതികളിൽ നിന്ന് വന്നു വരും. ഭൂമിയുടെ അറുതികളിൽ നിന്നും ശലോമോന്റെ ജ്ഞാനവും മഹത്വവും കാണാൻ ഒരു സേവാരാജ്ഞിക്ക് വരാമെങ്കിൽ ഭൂമിയുടെ ഏത് കോണിൽ നിന്നും ക്രിസ്തുവിന്റെ മഹത്വം കേൾപ്പാൻ ഒരാളെ എഴുന്നേൽപ്പിക്കാൻ എനിക്ക് കഴിയും. ഞാനിത് വായിച്ചപ്പോൾ സേവാരാജ്ഞിയുടെ കാര്യം എന്റെ മനസ്സിലേക്ക് വന്നപ്പോൾ ഞാൻ ഓർത്തു സേവാരാജ്ഞിയും ഇതുമായിട്ട് എന്ത് ബന്ധം? ഞാൻ വാക്യം എടുത്ത് വായിച്ചപ്പോഴാണ് എന്നെ വാക്യം വിലപ്പെടുത്തിയത്. ഭൂമിയുടെ അറുതിയിൽ നിന്ന് സേവാരാജ്ഞിയെ പൊക്കിക്കൊണ്ട് ശലോമോന്റെ മഹത്വം കാണിക്കാനായിട്ട് കൊണ്ടുവരാമെങ്കിൽ ക്രിസ്തു ആരാ? ശലോമോനിലും വലിയവൻ. അവനെ ഉയർത്തുന്നിടത്ത് ഏത് ജാതികളുടെ കോണിൽ നിന്നും ഏത് ലോകത്തിന്റെ അറുതിയിൽ നിന്നും അവന്റെ മഹത്വം കാണാൻ ഒരാളെ എഴുന്നേൽപ്പിക്കാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. എനിക്ക് ശേഖരാജ്ഞി എഴുന്നേൽപ്പിക്കാമെങ്കിൽ എനിക്ക് ഒരു ടിബറ്റുകാരനെ എഴുന്നേൽപ്പിക്കാം. എനിക്ക് ശലോമോന്റെ മഹത്വം കാണാൻ ഒരു സ്ത്രീക്ക് അവളുടെ മുഴുവൻ സന്നാഹത്തോടെ വരാൻ കഴിയുമെങ്കിൽ ഈ ഭൂമിയിലെ ഏത് ജാതിയിൽപ്പെട്ട ഏത് പീപ്പിൾ ഗ്രൂപ്പിൽപ്പെട്ട വ്യക്തിക്ക് പോലും ക്രിസ്തുവിന്റെ മഹത്വത്തിലേക്ക് വരാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ വളരെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ പ്രവൃത്തി കർത്താവ് തികയ്ക്കും പറയുള്ളത്. കർത്താവ് സർവശക്തനാണ്. കർത്താവിന്റെ നാം മഹിമ കൊടുക്കട്ടെ. ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ പെട്ടെന്ന് വായിച്ച ശേഷം എന്റെ വാക്ക് അവസാനിക്കും. ഒന്നുപേരിന്റെ ലേഖനം എന്റെ 9:10 സോറി, അതിന് മുമ്പ് യോഹന്നാൻ 12:24-25 കർത്താവ് എന്നെ അതിനോടുള്ള ബന്ധത്തിൽ കേൾപ്പിച്ചൊരു വാക്കിയാണ്. ജോൺ ചാപ്റ്റർ 12:24-25.
ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പമണി നിലത്ത് വീഴ്ച ആകുന്നില്ലായെങ്കിൽ അത് തനിയായിരിക്കും. ചത്തുവെങ്കിലോ വളരെ ബലം പേടമുണ്ടാകും.
കോതമ്പമണി ചാകുന്നില്ലെങ്കിൽ തനിയായിരിക്കും, ചത്തുവെങ്കിലും വളരെ ഫലം കായ്ക്കും. അപ്പം കോതമ്പുമണി ഫലം കായ്ക്കാനായിട്ട് ചാകുകയല്ലാതെ വേറെ ഏതെങ്കിലും വഴിയുണ്ടെങ്കിൽ അത് നമുക്ക് ദൈവം കാണിച്ചു തന്നെ. കോതമ്പുമണിക്ക് ഫലം കായ്ക്കാൻ ഒറ്റ വഴിയുണ്ട്. എന്താ? അത് അവിടെ നിന്ന് താഴേക്കൊന്ന് ഓടിക്കും. കോതമ്പുമണിക്ക് ഫലം കായ്ക്കാൻ വീഴാതെ ഫലം കായ്ക്കാൻ മറ്റു ഏതെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ കർത്താവ് അത് പറഞ്ഞു തന്നെ. ബട്ട് ബൈബിൾ സേസ് ദേർ ഈസ് ഓൺലി വൺ വേ ടു ബി ഫ്രൂട്ട്ഫുൾ. യു കനോട്ട് ബി ഫ്രൂട്ട്ഫുൾ ബൈ യുവർ എഡ്യൂക്കേഷൻ. യു കനോട്ട് ബി ഫ്രൂട്ട്ഫുൾ ബൈ യുവർ വിസ്ഡം. യു കനോട്ട് ബി ഫ്രൂട്ട്ഫുൾ ബൈ യുവർ വെൽത്ത്. യു ഹാവ് ടു ബി ഫ്രൂട്ട്ഫുൾ ഓൺലി ത്രൂ വൺ പാത്ത്, ദാറ്റ് ഈസ് ബ്രോക്കൺനെസ്. കോതമ്പുമണിക്ക് വേറെ മറ്റൊരു വഴിയുമില്ല ഫലം കായ്ക്കാനായി. നിങ്ങളോട് ചോദിക്കട്ടെ, ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നിങ്ങളുടെ ജീവിതത്തിൽ വാട്ട് ഓൾ ആർ ദ തിങ്സ് യു ആർ കൺസിഡറിംഗ്? നിങ്ങളിപ്പോൾ പരിഗണിക്കുന്ന കാര്യങ്ങളുണ്ട്. എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചാണ് നിങ്ങൾക്ക് ഇപ്പോൾ കൺസിഡർ ചെയ്യേണ്ടത്? യു ഹാവ് മെനി തിങ്സ് ടു കൺസിഡർ നൗ. But there is only one thing to consider. ഒറ്റ കാര്യം നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി, ക്രിസ്തു. ഒരുവൻ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ലൈഫ് ഏറ്റവും ശോഭിക്കപ്പെടുന്നത്, തിയോഡർ വില്യംസ് പറഞ്ഞിട്ടുണ്ട്, ഒരൊറ്റ വാക്കിൽ നിന്ന് അവന്റെ ലൈഫ് ശോഭിക്കപ്പെടുന്നത്, ഐ ആം ക്രൂസിഫൈഡ്. ആ വാക്കിൽ നിന്നാണ് അവന്റെ ജീവിതത്തിന്റെ ഐഡന്റിറ്റി ഉണ്ടാകുന്നത്. യുവർ ഐഡന്റിറ്റി ബിഗിൻസ് ഫ്രം ദ പർട്ടിക്കുലർ വേർഡ് ഐ ആം ക്രൂസിഫൈഡ്. യു ഡോണ്ട് ഹാവ് എനിതിങ് ടു കൺസിഡർ. അനേക കാര്യങ്ങൾ കൺസിഡർ ചെയ്യുക.
Jesus and his cross. Hallelujah. ഞാൻ കഴിഞ്ഞ ദിവസം തിയോഡർ വില്യംസിന്റെ ഒരു മെസ്സേജ് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അവരുടെ ഇന്റീരിയർ ഏരിയയിലുള്ള ഒരു മിഷണറി, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹം ഒരു ഗ്രാമത്തിൽ തന്റെ അടുത്ത് വരുന്ന രോഗികളായ ഗ്രാമക്കാരൊക്കെ വരുമ്പം അവർക്ക് ട്രാക്ട് കൊടുത്തിട്ട് രോഗത്തിന് വേണ്ടിയുള്ള മരുന്നും കൊടുക്കും. പക്ഷെ അവരുടെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. തലയൊക്കെ വെക്കാൻ അനുവദിച്ചില്ലെങ്കിൽ പുള്ളി അവരെ ഓപ്പിച്ച് പ്രാർത്ഥിക്കും. അപ്പൊ ഒരു സ്ത്രീ വളരെ ദിവസങ്ങളായിട്ട് രോഗിയായിരുന്നു. അവര് ഈ ആശുപത്രി മരുന്ന് വാങ്ങിക്കാമെന്ന് ഈ മിഷണറി ആയിരിക്കുന്ന ഡോക്ടർ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് അവര് തിരിച്ചു വീട്ടിൽ പോയി, അവർ മരുന്ന് കഴിച്ചു, അവരുടെ രോഗസൗഖ്യമായി. പിറ്റേ ദിവസം അവര് ഇവിടെ വന്നിട്ട് പറഞ്ഞു, ഡോക്ടർ നിങ്ങൾ ആ മരുന്ന് തന്നിട്ട് പറഞ്ഞില്ലേ ഏതാണ്ട് കാര്യങ്ങൾ, അതും ഇതോടെ ചേർന്ന് നല്ല സുഖമായിരുന്നു. ഞാൻ ഓർക്കായിരുന്നു, വൈ ദ ഡോക്ടേഴ്സ് ആർ നോട്ട് ഗോയിങ് ടു ദ മിഷൻ ഫീൽഡ്. എന്തുകൊണ്ടാണ് ഒരു ഡോക്ടറിന് മിഷൻ ഫീൽഡിൽ പോകാൻ കഴിയുന്നത്? വി ഹാവ് മെനി കൺസിഡറേഷൻസ്. ആ സ്ത്രീയോട് അദ്ദേഹം സുവിശേഷം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ മരുന്ന് തന്നെങ്കിലും ഇതൊന്നുമല്ല സഹോദരി ഏറ്റത്, യേശു എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. യേശു യേശു അഞ്ചാറ് പ്രാവശ്യം യേശുവിനെ കുറിച്ച് പറഞ്ഞു. യേശുവിനോട് പോയി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. തിരിച്ചു വീട്ടിൽ ചെന്നു. ഈ പുള്ളിക്കാരി പോയ വഴിക്ക് യേശു എന്നുള്ള പേര് മറന്നുപോയെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം വന്നിട്ട് പറഞ്ഞു, ആരുടെ ആ പേര് പറഞ്ഞ ആളാരാന്ന് പറഞ്ഞ് വേറെ വലിയൊരു ഡോക്ടർ ഉണ്ടല്ലോ സാറിന്റെയൊക്കെ മുകളിലുള്ള. അപ്പൊ അവർ പറഞ്ഞത് യേശുവാണ്, യേശുവാണ്. അഞ്ചാറ് പ്രാവശ്യം പറഞ്ഞു കൊടുത്തു. പിറ്റേ ദിവസം പോയി ചെന്ന് വീട്ടിൽ ചെന്ന് യേശു എന്നുള്ള പേര് മറന്നുപോയി. ഒരാഴ്ച കഴിഞ്ഞ് ഡോക്ടർ എവിടെയൊക്കെയോ സെമിനാറിനൊക്കെ പോയി തിരിച്ചു വന്നപ്പോൾ സ്ത്രീയെ കണ്ടപ്പോൾ അത്ഭുത ആവേശത്തോടെ ചോദിച്ചു, ആ ഡോക്ടറോട് പ്രാർത്ഥിക്കാറുണ്ടോ, യേശുവിനോട് പ്രാർത്ഥിക്കാറുണ്ടോ? അപ്പൊ അവര് പറഞ്ഞു, ഞാൻ യേശുവിനോടൊന്നും പ്രാർത്ഥിക്കാറില്ല, അതൊക്കെ എന്റെ മനസ്സിൽ നിന്ന് പോയി. ഞാനിപ്പോ പറയുന്നതെന്നറിയോ, ബാബു ഡോക്ടറുടെ ദൈവം എന്നെ സൗഖ്യമാകും. യേശുവിന്റെ പേരെന്തുവാണ് പാവപ്പെട്ട ഗ്രാമീണർക്കൊന്നും ഓർത്തിരിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ ഒരു അവരുടെ ഭാഷകളുടെ പേരല്ലല്ലോ യേശു. എനിക്ക് ഭയങ്കര ചലഞ്ച് തോന്നി. ബാബു ഡോക്ടറുടെ ദൈവം, ഹല്ലേലൂയ. പ്രിയുള്ളവർ, അങ്ങനെ പോലും കർത്താവിനെ ദാഹത്തോടെ കാത്തിരിക്കുന്ന ഒരു ജനത്തിന്റെ നടുവിലേക്ക്. ഗിവ് ഇറ്റ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നിന്റെ ജീവിതം ഏറ്റവും ശോഭയായി തീരുന്നത് ഈ ഒരൊട്ട വാക്യത്തിൽ നിന്ന് താഴേക്ക് വരുന്നതിൽ കൂടിയാണ്. യുവർ ലൈഫ്, യു വിൽ ഹാവ് മോർ ഐഡന്റിറ്റി. ഐ ആം ക്രൂസിഫൈഡ്. ഈ വാക്കിൽ നിന്നല്ലാതെ നിങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ, ഇഫ് യു ആർ സീക്കിംഗ് ദ ഹാപ്പിനെസ് ഇൻ യുവർ ലൈഫ്, യു വിൽ നെവർ ഫൈൻഡ് ഹാപ്പിനെസ്. ബട്ട് വെൻ യു ഡു ദ വിൽ ഓഫ് ഗോഡ്, ഹാപ്പിനെസ് വിൽ ഓൾവേസ് ഫോളോ യു. ഹല്ലേലൂയ. എനിക്ക് ഇവിടെയുള്ള മുഴുവൻ ചെറുപ്പക്കാരോട്, ഇഫ് യു ആർ ഡൂയിങ് എ ജോബ്, നിങ്ങൾ വെൽ എസ്റ്റാബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, സീക്കിംഗ് ഹാപ്പിനെസ് വിൽ നെവർ ഫോളോ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഹാപ്പിനെസിനെ അന്വേഷിച്ചാൽ അത് കിട്ടത്തില്ല. There is only one thing you have to do, follow the will of God, happiness will follow you. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. ഒരു വാക്യം അതിലേക്ക് ഞാൻ കർത്താവിനോട് പറഞ്ഞത്, There is no way to be fruitful, only the brokenness. Brokenness is only way. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കും. ഒന്ന് വരുന്നത് 9:22-23 വാക്യങ്ങളുടെ വായിച്ചിട്ട്
ബലഹീനന്മാരെ നേടേണ്ടതിനോ ഞാൻ ബലഹീനർക്കോ ബലഹീനനായി? ഏത് വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തരുന്നു.
ഏത് വിധത്തിലും ചിലരെ, ഷിഫ്റ്റിംഗ് ഓഫ് പോർട്സ് ലൈഫ്, ഏത് വിധത്തിലും ആരെങ്കിലും നേടേണ്ടതിന് ഞാൻ എങ്ങനെയായി? എല്ലാവർക്കും എല്ലാമായി മാറും. മൈ ലൈഫ് സ്റ്റൈൽ ഈസ് ചേഞ്ചിങ്. സുവിശേഷത്തിന്റെ ജീവിത ശൈലിയിലേക്ക് ഞാൻ ഇപ്പോൾ ചേഞ്ച് ആയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ടങ്ങനെയല്ല, എനിക്കും എന്റെ വഴിയും, ഇപ്പോഴല്ല, എല്ലാവർക്കും എല്ലാമായി തീരുക. ഈസ് യുവർ ലൈഫ് ഇസ് ലൈക്ക് ദാറ്റ്? എല്ലാവർക്കും എല്ലാമായി തീരുന്നതിന് വേണ്ടി ഞാൻ ഇപ്പോൾ ഒരു പുതിയ ജീവിതം അഡോപ്റ്റ് ചെയ്തു. അത് ഗോസ്പലിന്റെ വഴി. എനിക്ക് അതിനകത്ത് ഒരു വാക്കം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി, 9:22-23. എല്ലാവർക്കും എല്ലാമായി തീരേണ്ടതിന്, സോറി, ആ വാക്യം എങ്ങനെ വായിച്ചപ്പോഴത് വാക്യായിരുന്നു വായിച്ച?
ഞാൻ എല്ലാവർക്കും എല്ലാമായി തീരേണ്ടതിന് സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടത്.
സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടത്, ഒരു പങ്കാളിയാകുക. സുവിശേഷത്തിൽ ഒരു പങ്കാളിയായി തീരുക ബ്രദർ. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകുക. അതിനെന്താ ചെയ്യേണ്ടത്? യു ഹാവ് ടു അഡോപ്റ്റ് ദ സ്റ്റൈൽ ഓഫ് ഗോസ്പെൽ. സുവിശേഷത്തിന്റെ പുതിയ ശൈലി എന്താ? പൗലോസ് പറഞ്ഞു, ഞാൻ എന്റെ ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണവും കൂടെ നോക്കുന്നു. കർത്താവ് നിങ്ങളെന്ന് ആഗ്രഹിക്കുന്നു. അതിന് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ് എന്ന വാക്യത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതയാത്ര ആരംഭിച്ചാൽ, ദർ വിൽ നോട്ട് ബി മെനി കൺസിഡറേഷൻ ഫോർ യുവർ ലൈഫ്. യു വിൽ കൺസിഡർ ഓൺലി വൺ തിങ്, ദാറ്റ് ഈസ് ക്രൂസിഫൈഡ് ജീസസ്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കും. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാണ്. ഞാൻ മരുന്നിടം വരെ ഈ ലോകത്തിന് വെളിച്ചം നിങ്ങളാണ്. ഇവിടെയുള്ളവരെ, ഉപ്പായിരിക്കാനും വെളിച്ചമായിരിക്കാനും നമ്മുടെ വിളിയെ ആ നിലയിലേക്ക് നമ്മളെ ഒന്ന് ചേർത്തുകൊണ്ട് ഒരു ഒരു മനോഹരമായ പാട്ടുണ്ട്, ഹിന്ദിയിൽ വളരെ സിമ്പിളായ ഒരു പാട്ടാണ്, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം.
തും ജഗത് കി ജ്യോതി ഹോ, തും ദയാ കി നമക് വിഹോ. തും ജഗത് കി ജ്യോതി ഹോ, തും ദയാ കി നമക് വിഹോ. ഉസ്കീ മർജി കർ സകു സദാ, തേരാ ഇസ്ലിയേ കിയാ, തുംകോ ജീവൻ ഇസ്ലിയേ ദിയാ. ഉസ്കീ മർജി കർ സകു സദാ, തും ജഗത് കീ ജ്യോതി ഹോ, തും ദയാ കീ നമക് വിഹോ. തും ജഗത് കീ ജ്യോതി ഹോ, തും ദയാ കീ നമക് വിഹോ. തും ഗോ പൈദാ ഇസ്ലിയേ കിയാ, തുംകോ ജീവൻ ഇസ്ലിയേ ദിയാ. തും ജഗത് കീ ജ്യോതി ഹോ, തും ദയാ കീ നമക് വിഹോ.
കർത്താവ്, ഞങ്ങളെ നോക്കി പറഞ്ഞ അങ്ങയുടെ വചനങ്ങൾക്കാണ് സ്തോത്രം. ഈ ലോകത്തിന്റെ ഉപ്പാകുവാനും ഈ ലോകത്തിന്റെ വെളിച്ചമായി തീരുവാനും ഈ ഇരുണ്ട ഇന്ത്യ രാജ്യത്ത് വിളിക്കപ്പെട്ട ഞങ്ങൾക്ക് ഇപ്പോൾ എഴുന്നേൽപ്പാൻ ശക്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു പക്ഷെ പോകുവാനല്ലെങ്കിൽ പ്രാർത്ഥിപ്പാൻ കർത്താവെ ഞങ്ങളെ ശക്തി. ഹൗ മേക്സ് യു പ്രോമിസ്. യേശുവിന്റെ നാമം.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.